സഭാപ്രസംഗി അധ്യായം 4. പിന്നെയും ഞാൻ സൂര്യനെതിരെ നടക്കുന്ന പീഡനങ്ങളെയെല്ലാം കണ്ടു. പീഡിതന്മാർ കണ്ണുനീരൊഴുക്കുന്നു, അവർക്ക് ആശ്വാസപ്രദനില്ല. അവരെ പീഡിപ്പിക്കുന്നവരുടെ കയ്യാൽ അവർ ബലാത്കാരം അനുഭവിക്കുന്നു, എന്നിട്ടും ആശ്വാസപ്രദൻ അവർക്കില്ല. ആകയാൽ ഇപ്പോൾ ജീവനോടിരിക്കുന്ന ജീവനുള്ളവരെക്കാൾ മുമ്പേ തന്നെ മരിച്ചുപോയിരിക്കുന്ന മൃതന്മാരെ ഞാൻ പ്രശംസിച്ചു. ഈ രണ്ടു വകക്കാരെക്കാളിലും ഇതുവരെ ജനിക്കാത്തവനും സൂര്യനെതിരെ നടക്കുന്ന ദുഷ്പ്രവൃത്തിയെ കാണാത്തവനുമായ മനുഷ്യൻ ഭാഗ്യവാൻ. സകല പ്രയത്നവും സാമർഥ്യമുള്ള പ്രവൃത്തിയൊക്കെയും ഒരുവന് മറ്റവനോടുള്ള അസൂയയിൽ നിന്നുളവാകുന്നു എന്ന് ഞാൻ കണ്ടു. അതും മായയും വൃഥാ പ്രയത്നവും അത്രേ. മൂഢൻ കൈ കെട്ടിയിരുന്ന് സ്വന്തം മാംസം തിന്നുന്നു. രണ്ട് കൈയും നിറയെ അധ്വാനവും വൃഥാ പ്രയത്നവും ഉള്ളതിനേക്കാൾ ഒരു കൈ നിറയെ വിശ്രമം അധികം നല്ലത്. ഞാൻ പിന്നെയും സൂര്യന് കീഴെ മായ കണ്ടു. ഏകാഗിയായ ഒരുത്തനുമുണ്ട്, അവന് ആരുമില്ല, മകനില്ല, സഹോദരനുമില്ല. എങ്കിലും അവന്റെ പ്രയത്നത്തിന് ഒന്നിനും അവസാനമില്ല. അവന്റെ കണ്ണിന് സമ്പത്ത് കണ്ട് തൃപ്തി വരുന്നതുമില്ല. എന്നാൽ ഞാൻ ആർക്കുവേണ്ടി പ്രയത്നിച്ച് സുഖമനുഭവം ത്യജിക്കുന്നു. ഇതും മായയും വല്ലാത്ത കഷ്ടപ്പാടുമത്രേ. ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്. അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും. ഏകാഗി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലായികൊണ്ട് അവൻ അയ്യോ കഷ്ടം. രണ്ടുപേർ ഒന്നിച്ചു കിടന്നാൽ അവർക്ക് കുളിർ മാറും. ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർ മാറും? ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടുപേർക്കും അവനോട് എതിർത്തു നിൽക്കാം. മുപ്പരിച്ചരടെ വേഗത്തിൽ അറ്റുപോകയില്ല. പ്രബോധനം കൈക്കൊള്ളാത്ത വൃദ്ധനും മൂഢനുമായ ഒരു രാജാവിനേക്കാൾ ദരിദ്രനും ജ്ഞാനിയുമായ ഒരു ബാലൻ കൊള്ളാം. അവൻ മറ്റവന്റെ രാജ്യത്തിൽ ദരിദ്രരായി ജനിച്ചിട്ടും രാജാവായി വാഴേണ്ടതിനെ കാരാഗ്രഹത്തിൽ നിന്നും വരുന്നു. മറ്റവനു പകരം എഴുന്നേറ്റ ബാലന്റെ പക്ഷം സൂര്യന് കീഴെ സഞ്ചരിക്കുന്ന ജീവനുള്ളവർ ഒക്കെയും ചേർന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ അസംഖ്യ ജനത്തിനൊക്കെയും തലവാനായിരുന്നു. എങ്കിലും പിന്നെയുള്ളവർ അവനിൽ സന്തോഷിക്കയില്ല. അതും മായയും വൃഥാ പ്രയത്നവും അത്രേ. സഭാപ്രസംഗി 5. ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കാം. മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് ചെന്ന് കേൾക്കുന്നത് നല്ലത്. പരിജ്ഞാനമില്ലായാലല്ലോ അവർ ദോഷം ചെയ്യുന്നത്. അതിവേഗത്തിൽ ഒന്നും പറയരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബദ്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ. ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്കു പെരുപ്പം കൊണ്ട് പോഷന്റെ ജൽപ്പനവും ജനിക്കുന്നു. ദൈവത്തിന് നേർത്തു നേർന്നാൽ കരിപ്പാൻ താമസിക്കരുത്. മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേർന്നത് കരിക്ക. നേർന്നിട്ട് കരിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലത്. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയുമരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? സ്വപ്ന ബഹുത്വത്തിലും വാക്കുപെരുപ്പത്തിലും വ്യക്തത ഉണ്ട്. നീയോ ദൈവത്തെ ഭയപ്പെടുക. ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതനുമീതെ നീ ഉന്നതനും അവർക്കുമീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. കൃഷി തൽപരനായിരിക്കുന്ന ഒരു രാജാവ് ദേശത്തിന് എല്ലാത്തിലും ഉപകാരമായിരിക്കും. ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. അതും മായത്രേ. വസ്തുവക പെരുകുമ്പോൾ അതുകൊണ്ട് ഉപജീവിക്കുന്നവരും പെരുകുന്നു. അതിന്റെ ഉടമസ്ഥനെ കണ്ണുകൊണ്ട് കാണുകയല്ലാതെ മറ്റെന്ത് പ്രയോജനം? വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവന്റെ ഉറക്കം സുഖകരമാകുന്നു. ധനവാന്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. സൂര്യന് കീഴെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട്. ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്ത് തന്നെ. നീ സമ്പത്ത് നിർഭാഗ്യവശാൽ നശിച്ചു പോകുന്നു. അവന് ഒരു മകൻ ജനിച്ചാൽ അവന്റെ കയ്യിൽ ഒന്നും ഉണ്ടാകുകയുമില്ല. അവൻ അമ്മയുടെ ഗർഭത്തിൽ നിന്നും പുറപ്പെട്ടു വന്നതുപോലെ നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. തന്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് അവൻ കയ്യിൽ ഒരു വസ്തുവും കൊണ്ടുപോകുകയില്ല. അതും ഒരു വല്ലാത്ത തിന്മ തന്നെ. അവൻ വന്നതുപോലെ തന്നെ പോകുന്നു. അവന്റെ വൃഥാ പ്രയത്നത്താൽ അവന് എന്ത് പ്രയോജനം? അവന്റെ ജീവകാലമൊക്കെയും ഇരുട്ടിലും വ്യസനത്തിലും ദീനത്തിലും ക്രോധത്തിലും കഴിയുന്നു. ഞാൻ ശുഭവും ഭംഗിയുമായി കണ്ടത് ദൈവം ഒരുത്തിന് കൊടുക്കുന്ന ആയുഷ്കാലമൊക്കെയും അവൻ തിന്നുകുടിച്ച് സൂര്യന് കീഴെ താൻ പ്രയത്നിക്കുന്ന തന്റെ സകല പ്രയത്നത്തിനും സുഖം അനുഭവിക്കുന്നത് തന്നെ. അതല്ലോ അവന്റെ ഓഹരി. ദൈവം ധനവും ഐശ്വര്യവും അതനുഭവിച്ച് തന്റെ ഓഹരി ലഭിച്ച് തന്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന ഏതു മനുഷ്യനും അത് ദൈവത്തിന്റെ ദാനം തന്നെ. ദൈവം അവന് ഹൃദയ സന്തോഷം അരുളുന്നത് കൊണ്ട് അവൻ തന്റെ ആയുഷ്കാലം ഏറെ ഓർക്കുകയില്ല. സഭാപ്രസംഗി 6-ാം അധ്യായം. സൂര്യന് കീഴെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു തിന്മയുണ്ട്. അത് മനുഷ്യർക്ക് ഭാരമുള്ളതാകുന്നു. ദൈവം ഒരു മനുഷ്യന് ധനവും ഐശ്വര്യവും മാനവും നൽകുന്നു. അവൻ ആഗ്രഹിക്കുന്നതിനൊന്നിനും അവന് കുറവില്ല. എങ്കിലും അത് അനുഭവിപ്പാൻ ദൈവം അവന് അധികാരം കൊടുക്കുന്നില്ല. ഒരു അന്യനത്ര അത് അനുഭവിക്കുന്നത്. അതും മായയും വല്ലാത്ത വ്യാധിയും തന്നെ. ഒരു മനുഷ്യൻ 100 മക്കളെ ജനിപ്പിക്കുകയും ഏറിയ സംവത്സരം ജീവിച്ച് ദീർഘായുസ്സിരിക്കുകയും ചെയ്തിട്ടും അവൻ നന്ന് അനുഭവിച്ച് തൃപ്തനാകാതെയും ഒരു ശവസംസ്കാരം പ്രാപിക്കാതെയും പോയാൽ ഗർഭം അലസിപ്പോയ പെണ്ണം അവനേക്കാൾ നന്ന് എന്ന് ഞാൻ പറയുന്നു. അതും മായയിൽ വരുന്നു, അന്ധകാരത്തിലേക്ക് പോകുന്നു. അതിന്റെ പേര് അന്ധകാരത്തിൽ മറിഞ്ഞിരിക്കുന്നു. സൂര്യനെ അത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. മറ്റവനേക്കാൾ അധികം വിശ്രാമം അതിനുണ്ട്. അവൻ ഈ 1000 ആണ്ട് ജീവിച്ചിരുന്നിട്ടും നന്മ അനുഭവിച്ചില്ലെങ്കിൽ എല്ലാവരും ഒരു സ്ഥലത്തേക്കല്ലയോ പോകുന്നത്. മനുഷ്യന്റെ പ്രയത്നമൊക്കെയും അവന്റെ വായിക്ക് വേണ്ടിയാകുന്നു. എങ്കിലും അവന്റെ കൊതിക്ക് മതി വരുന്നില്ല. മൂഢനേക്കാൾ ജ്ഞാനിക്ക് എന്ത് വിശേഷതയുള്ളു? പരിജ്ഞാനമുള്ള സാധുവിനെ ജീവനുള്ളവരുടെ മുമ്പിൽ നടക്കുന്നതിൽ എന്ത് വിശേഷതയുള്ളു? അഭിലാഷത്തിന്റെ സഞ്ചാരത്തെക്കാൾ കണ്ണിന്റെ നോട്ടം നല്ലത്. അതും മായയും വൃഥാ പ്രയത്നവും അത്രേ. ഒരുത്തൻ എന്തു തന്നെ ആയിരുന്നാലും അവന് പണ്ട് തന്നെ പേർ വിളിച്ചിരിക്കുന്നു. മനുഷ്യൻ എന്താകും എന്ന് വിധിച്ചുമിരിക്കുന്നു. തന്നിലും ബലമേറിയവനോട് വാദിപ്പാൻ അവന് കഴിവില്ല. മായയെ വർദ്ധിപ്പിക്കുന്ന വാക്ക് പെരുക്കിയാലും മനുഷ്യന് എന്ത് ലാഭം? മനുഷ്യന്റെ ജീവിതകാലത്തെ അവൻ നിഴൽ പോലെ കഴിച്ചു കൂട്ടുന്ന വ്യർത്ഥമായുള്ള ആയുഷ്കാലത്തൊക്കെയും അവന് എന്താകുന്നു നല്ലതെന്ന് ആർക്കറിയാം? അവന്റെ ശേഷം സൂര്യന് കീഴെ എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യനോട് ആർ അറിയിക്കും? സഭാപ്രസംഗി 7-ാം അധ്യായം. നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത്. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ചിരിയേക്കാൾ വ്യസനം നല്ലത്. മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം സുഖമായിരിക്കും. ജ്ഞാനികളുടെ ഹൃദയം വിലാപ ഭവനത്തിൽ ഇരിക്കുന്നു. മൂഢന്മാരുടെ ഹൃദയമോ സന്തോഷ ഭവനത്തിലത്രേ. മൂഢന്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസന കേൾക്കുന്നത് മനുഷ്യന് നല്ലത്. മൂഢന്റെ ചിരി കലത്തിന്റെ കീഴെ കത്തുന്ന മുള്ളിന്റെ പൊടുപൊടുപ്പ് പോലെയാകുന്നു. അതും മായത്രേ. കോഴ ജ്ഞാനിയെ പൊട്ടനാക്കുന്നു. കൈക്കൂലി ഹൃദയത്തെ കെടുത്തു കളയുന്നു. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്. ഗർവ മാനസനേക്കാൾ ക്ഷമാ മാനസൻ ശ്രേഷ്ഠൻ. നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസം ഉണ്ടാക്കരുത്. മൂഢന്മാരുടെ മാർബിലല്ലോ നേരസം വസിക്കുന്നത്. പണ്ടത്തെക്കാലം ഇപ്പോഴത്തേതിനേക്കാൾ നന്നായിരുന്നതിന്റെ കാരണം എന്ത് എന്ന് നീ ചോദിക്കരുതേ. നീ അങ്ങനെ ചോദിക്കുന്നത് ജ്ഞാനമല്ലല്ലോ. ജ്ഞാനം ഒരു അവകാശം പോലെ നല്ലത്, സകല ഭൂവാസികൾക്കും അത് ബഹുവിശേഷം. ജ്ഞാനമൊരു ശരണം, ദ്രവ്യവും ഒരു ശരണം. ജ്ഞാനമോ ജ്ഞാനിയുടെ ജീവനെ പാലിക്കുന്നു. ഇതത്രേ പരിജ്ഞാനത്തിന്റെ വിശേഷത. ദൈവത്തിന്റെ പ്രവൃത്തിയെ നോക്കുക. അവൻ വളച്ചതിനെ നേരെയാക്കുവാൻ ആർക്ക് കഴിയും? സുഖകാലത്ത് സുഖമായിരിക്കുക, അനർത്ഥകാലത്തോ ചിന്തിച്ചു കൊള്ളുക. മനുഷ്യൻ തന്റെ ശേഷം വരുവാനുള്ളതൊന്നും ആരാഞ്ഞറിയാതിരിക്കേണ്ടതിന് ദൈവം രണ്ടിനെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ എന്റെ മായാകാലത്ത് ഇതൊക്കെയും കണ്ടു. തന്റെ നീതിയിൽ നശിച്ചു പോകുന്ന നീതിമാനുണ്ട്, തന്റെ ദുഷ്ടതയിൽ ദീർഘായുസായിരിക്കുന്ന ദുഷ്ടനുമുണ്ട്. അതിനീതിമാനായിരിക്കരുത്, അതിജ്ഞാനിയായിരിക്കരുത്. നിന്നെ നീ എന്തിനു നശിപ്പിക്കുന്നു? അതിദുഷ്ടനായിരിക്കരുത്, മൂഢനായിരിക്കരുത്. കാലത്തിനു മുമ്പേ നീ എന്തിനു മരിക്കുന്നു? നീ ഇത് പിടിച്ചുകൊണ്ടാൽ കൊള്ളാം, അതിങ്കൽ നിന്നും നിന്റെ കൈ വലിച്ചു കളയരുത്. ദൈവഭക്തൻ ഇവ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞുപോരും. ഒരു പട്ടണത്തിൽ 10 ബലശാലികൾ ഉള്ളതിനേക്കാൾ ജ്ഞാനം ജ്ഞാനിക്ക് അതിബലം. പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിനും നീ ശ്രദ്ധ കൊടുക്കരുത്. നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് നീ കേൾക്കാതിരിക്കേണ്ടതിന് തന്നെ. നീ പല പ്രാവശ്യം മറ്റുള്ളവരെ ശപിച്ച പ്രകാരം നിനക്ക് മനോബോധമുണ്ടല്ലോ. ഇതൊക്കെയും ഞാൻ ജ്ഞാനം കൊണ്ട് പരീക്ഷിച്ചു നോക്കി. ഞാൻ ജ്ഞാനം സമ്പാദിക്കുമെന്ന് ഞാൻ പറഞ്ഞു, എന്നാൽ അത് എനിക്ക് ദൂരമായിരുന്നു. ഉള്ളത് ദൂരവും അത്യഗാധവുമായിരുന്നു. അത് കണ്ടെത്തുവാൻ ആർക്ക് കഴിയും? ഞാൻ തിരിഞ്ഞു അറിവാനും പരിശോധിപ്പാനും ജ്ഞാനവും യുക്തിയും അന്വേഷിപ്പാനും ദുഷ്ടത പോഷത്വമെന്നും മൂഢത ഭ്രാന്ത് എന്ന് ഗ്രഹിപ്പാനും മനസ്സ് വെച്ചു. മരണത്തെക്കാൾ കയ്പായിരിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു. ഹൃദയത്തിൽ കണികളും വലകളും കയ്യിൽ പാശങ്ങളുമുള്ള സ്ത്രീയെ തന്നെ. ദൈവത്തിന് പ്രസാദമുള്ളവൻ അവളെ ഒഴിഞ്ഞ് രക്ഷപ്പെടും, പാപിയോ അവളാൽ പിടികൂടും. കാര്യം അറിയേണ്ടതിനെ ഒന്നോടൊന്ന് ചേർത്ത് പരിശോധിച്ച് നോക്കിയിട്ട് ഞാൻ ഇതാകുന്ന് കണ്ടത് എന്ന് സഭാപ്രസംഗി പറയുന്നു. ഞാൻ താല്പര്യവുമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിലും കണ്ടുകിട്ടാത്തത്. 1000 പേരിൽ ഒരു പുരുഷനെ ഞാൻ കണ്ടെത്തിയെങ്കിലും ഇത്രയും പേരിൽ ഒരു സ്ത്രീയെ കണ്ടെത്തിയില്ല എന്നതത്രേ. ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. അവരോ അനേകം സ്തോത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. സഭാപ്രസംഗി 8-ാം അധ്യായം. ജ്ഞാനിക്ക് തുല്യനായിട്ട് ആരുള്ളു? കാര്യത്തിന്റെ പൊരുൾ അറിയുന്നവൻ ആർ? മനുഷ്യന്റെ ജ്ഞാനം അവന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു, അവന്റെ മുഖത്തെ കാഠിന്യം മാറിപ്പോകുന്നു. ദൈവസന്നിധിയിൽ ചെയ്ത സത്യം ഓർത്തിട്ട് രാജാവിന്റെ കൽപ്പന പ്രമാണിച്ചു കൊള്ളണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. നീ അവന്റെ സന്നിധി വിട്ടുപോകുവാൻ ബദ്ധപ്പെടരുത്, ഒരു ദുഷ്കാര്യത്തിലും ഇടപെടരുത്. അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നുവല്ലോ. രാജകൽപ്പന ബലമുള്ളത് നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ആർ ചോദിക്കും? കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. ജ്ഞാനിയുടെ ഹൃദയം കാലത്തെയും ന്യായത്തെയും വിവേചിക്കുന്നു. സകല കാര്യത്തിനും കാലവും ന്യായവും ഉണ്ടല്ലോ. മനുഷ്യന്റെ അരിഷ്ടത അവന് ഭാരമായിരിക്കുന്നു. സംഭവിക്കാനിരിക്കുന്നത് അവൻ അറിയുന്നില്ലല്ലോ. അത് എങ്ങനെ സംഭവിക്കും എന്ന് അവനോട് ആർ അറിയിക്കും? ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല. മരണ ദിവസത്തിന്മേൽ അധികാരമുള്ളവനുമില്ല. യുദ്ധത്തിൽ സേവാ വിമോചനമില്ല. ദുഷ്ടത ദുഷ്ടന്മാരെ വിടുവിക്കുകയുമില്ല. ഇതൊക്കെയും ഞാൻ കണ്ടു. മനുഷ്യന്റെ മേൽ അവന്റെ ദോഷത്തിനായി അധികാരമുള്ള കാലത്ത് സൂര്യന് കീഴെ നടക്കുന്ന സകല പ്രവൃത്തിയിലും ഞാൻ ദൃഷ്ടി വെച്ച് ദുഷ്ടന്മാരടക്കം ചെയ്യപ്പെട്ടു വിശ്രാമം പ്രാപിക്കുന്നതും നേർ പ്രവർത്തിച്ചവർ വിശുദ്ധ സ്ഥലം വിട്ടുപോകേണ്ടി വരികയും പട്ടണത്തിൽ മറക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. അതും മായത്രേ. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടച്ചായി കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. പാവി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. എന്നാൽ ദുഷ്ടന് നന്മ വരികയില്ല. അവൻ ദൈവത്തെ ഭയപ്പെടായാൽ നിഴൽ പോലെ അവന്റെ ആയുസ് ദീർഘമാകിയില്ല. ഭൂമിയിൽ നടക്കുന്ന ഒരു മായയുണ്ട്. നീതിമാന്മാർക്ക് ദുഷ്ടന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായത് ഭവിക്കുന്നു. ദുഷ്ടന്മാർക്ക് നീതിമാന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായതും ഭവിക്കുന്നു. അതും മായത്രയെന്ന് ഞാൻ പറഞ്ഞു. ആകയാൽ ഞാൻ സന്തോഷത്തെ പ്രശംസിച്ചു. തിന്നുകുടിച്ച് സന്തോഷിക്കുന്നതല്ലാതെ മനുഷ്യന് സൂര്യന്റെ കീഴിൽ മറ്റൊരു നന്മയുമില്ലല്ലോ. ദൈവം സൂര്യന്റെ കീഴിൽ അവന് നൽകുന്ന ആയുഷ്കാലത്തെ അവന്റെ പ്രയത്നത്തിൽ അവനോടുകൂടെ നിലനിൽക്കുന്നത് ഇതുമാത്രമേ ഉള്ളൂ. ഭൂമിയിൽ നടക്കുന്ന കാര്യം കാണാനും മനുഷ്യൻ രാവും പകലും കണ്ണിൽ ഉറക്കം വരുന്നില്ലല്ലോ ജ്ഞാനം ഗ്രഹിക്കാനും ഞാൻ മനസ്സ് വെച്ചപ്പോൾ സൂര്യന്റെ കീഴിൽ നടക്കുന്ന പ്രവൃത്തി ആരാഞ്ഞറിവാൻ മനുഷ്യന് കഴിവില്ല എന്നിങ്ങനെ ഞാൻ ദൈവത്തിന്റെ സകല പ്രവൃത്തിയെയും കണ്ടു. മനുഷ്യൻ എത്ര പ്രയാസപ്പെട്ട് അന്വേഷിച്ചാലും അതിനെ ഗ്രഹിക്കില്ല. ഒരു ജ്ഞാനി തന്നെയും അതിനെ ഗ്രഹിക്കാൻ നിരൂപിച്ചാൽ അവന് സാധിക്കയില്ല. സഭാപ്രസംഗി 9-ാം അധ്യായം. ഇതൊക്കെയും നീതിമാന്മാരും ജ്ഞാനികളും അവരുടെ പ്രവൃത്തികളും ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്നു എന്നുള്ളതൊക്കെയും തന്നെ ശോധന ചെയ്യുവാൻ ഞാൻ മനസ്സ് വെച്ചു. സ്നേഹമാകട്ടെ ദോഷമാകട്ടെ ഒന്നും മനുഷ്യൻ അറിയുന്നില്ല. സർവവും അവരുടെ മുമ്പിൽ ഇരിക്കുന്നതാനും എല്ലാവർക്കും എല്ലാം ഒരുപോലെ സംഭവിക്കുന്നു. നീതിമാനും ദുഷ്ടനും നല്ലവനും നിർമ്മലനും മലിനനും യാഗം കഴിക്കുന്നവനും യാഗം കഴിക്കാത്തവനും ഒരേ ഗതി വരുന്നു. പാപിയും നല്ലവനും ആണ പേടിക്കുന്നവനും ആണ ഇടുന്നവനും ഒരുപോലെയാകുന്നു. എല്ലാവർക്കും ഒരേ ഗതി വരുന്നു എന്നുള്ളത് സൂര്യന്റെ കീഴിൽ നടക്കുന്ന എല്ലാറ്റിലും ഒരു തിന്മയത്രേ. മനുഷ്യരുടെ ഹൃദയത്തിലും ദോഷം നിറഞ്ഞിരിക്കുന്നു. ജീവപര്യന്തം അവരുടെ ഹൃദയത്തിൽ പ്രാന്തുണ്ട്. അതിന്റെ ശേഷമോ അവർ മരിച്ചവരുടെ അടുക്കലേക്ക് പോകുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവനൊക്കെയും പ്രത്യാശയുണ്ട്. ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായ് നല്ലതല്ലോ. ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു. മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. മേലാൽ അവർക്ക് ഒരു പ്രതിഫലവുമില്ല. അവരെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ. അവരുടെ സ്നേഹവും ദോഷവും അസൂയും നശിച്ചുപോയി. സൂര്യന് കീഴെ നടക്കുന്ന യാതൊന്നിലും അവർക്കിനി ഒരിക്കലും ഓഹരിയുമില്ല. നീ ചെന്ന് സന്തോഷത്തോടെ അപ്പം തിന്നുക. ആനന്ദ ഹൃദയത്തോടെ വീഞ്ഞു കുടിക്കുക. ദൈവം നിന്റെ പ്രവൃത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലോ. നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ. നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. സൂര്യന് കീഴെ അവൻ നിനക്ക് നൽകിയിരിക്കുന്ന മായയായുള്ള ആയുഷ്കാലത്തൊക്കെയും നീ സ്നേഹിക്കുന്ന ഭാര്യയോടുകൂടെ മായയായുള്ള നിന്റെ ആയുഷ്കാലമെല്ലാം സുഖിച്ചുകൊള്ളുക. അതല്ലോ ഈ ആയുസിലും സൂര്യന്റെ കീഴിൽ നീ ചെയ്യുന്ന പ്രയത്നത്തിലും നിനക്കുള്ള ഓഹരി. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സ്തോത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. പിന്നെയും ഞാൻ സൂര്യന് കീഴെ കണ്ടത് വേഗതയുള്ളവർ ഓട്ടത്തിലും വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ല. ജ്ഞാനികൾക്ക് ആഹാരവും വിവേകികൾക്ക് സമ്പത്തും സാമർഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല. അവർക്കൊക്കെയും കാലവും ഗതിയും അത്ര ലഭിക്കുന്നത്. മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെ പോലെയും കണിയിൽ അകപ്പെടുന്ന പശുക്കളെ പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്തെ കണിയിൽ കുടുങ്ങിപ്പോകുന്നു. ഞാൻ സൂര്യന് കീഴെ ഇങ്ങനെയും ജ്ഞാനം കണ്ടു. അത് എനിക്ക് വലുതായി തോന്നി. ചെറിയൊരു പട്ടണമുണ്ടായിരുന്നു. അതിൽ മനുഷ്യർ ചുരുക്കമായിരുന്നു. വലിയൊരു രാജാവ് അതിന്റെ നേരെ വന്നു, അതിനെ നിരോധിച്ചു, അതിനെതിരെ വലിയ കൊത്തളങ്ങൾ പണിതു. എന്നാൽ അവിടെ സാധുവായൊരു ജ്ഞാനി പാർത്തിരുന്നു. അവൻ തന്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു. എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. ജ്ഞാനം ബലത്തേക്കാൾ നല്ലത് തന്നെ. എങ്കിലും സാധുവിന്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്നു. അവന്റെ വാക്ക് ആരും കൂട്ടാക്കുന്നതുമില്ല എന്ന് ഞാൻ പറഞ്ഞു. മൂഢന്മാരെ ഭരിക്കുന്നവന്റെ അട്ടഹാസത്തേക്കാൾ സാവധാനത്തിൽ പറയുന്ന ജ്ഞാനികളുടെ വചനങ്ങൾ നല്ലത്. യുദ്ധങ്ങളെക്കാളും ജ്ഞാനം നല്ലത്. എന്നാൽ ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ചു കളയുന്നു. സഭാപ്രസംഗി 10-ാം അധ്യായം. ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം നാറുമാറാക്കുന്നു. അല്പഘോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ധനമേറുന്നു. ജ്ഞാനിയുടെ ബുദ്ധി അവന്റെ വലത്തുഭാഗത്തും മൂഢന്റെ ബുദ്ധി അവന്റെ ഇടത്തുഭാഗത്തും ഇരിക്കുന്നു. പോഷം നടക്കുന്ന വഴിയിൽ അവന്റെ ബുദ്ധി ക്ഷയിച്ചു പോകുന്നു. താൻ പോഷൻ എന്ന് എല്ലാവർക്കും വെളിവാക്കും. അധിപതിയുടെ കോപം നിന്റെ നേരെ പൊങ്ങുന്നു എങ്കിൽ നീ നിന്റെ സ്ഥലം വിട്ടു മാറരുത്. ശാന്തി മഹാപാദങ്ങളെ ചെയ്യാതിരിക്കാൻ കാരണമാകും. അധിപതിയുടെ പക്കൽ നിന്നും പുറപ്പെടുന്ന തെറ്റുപോലെ ഞാൻ സൂര്യന് കീഴിൽ ഒരു തിന്മ കണ്ടു. മൂഢന്മാർ ശ്രേഷ്ഠ പദവിയിലെത്തുകയും ധനവാന്മാർ താണനിലയിൽ ഇരിക്കുകയും ചെയ്യുന്നത് തന്നെ. ദാസന്മാർ കുതിരപ്പുറത്തിരിക്കുന്നതും പ്രഭുക്കന്മാർ ദാസന്മാരെ പോലെ കാൽനടയായി നടക്കുന്നതും ഞാൻ കണ്ടു. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും. മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. കല്ല് വെട്ടുന്നവന് അതുകൊണ്ട് ധണ്ണം തട്ടും. വിറക് കീറുന്നവന് അതിനാൽ ആപത്ത് വരും. ഇരുമ്പായുധ മൂർച്ചയില്ലാഞ്ഞിട്ട് അതിന്റെ വായ്ത്തല തേക്കാതിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. ജ്ഞാനമോ കാര്യസിദ്ധിക്ക് ഉപയോഗമുള്ളതാകുന്നു. മന്ത്രപ്രയോഗം ചെയ്യും മുമ്പേ സർപ്പം കടിച്ചാൽ മന്ത്രവാദിയെ വിളിച്ചിട്ട് ഉപകാരമില്ല. ജ്ഞാനിയുടെ വായിലെ വാക്ക് ലാവണ്യമുള്ളത് മൂഢന്റെ അധരമോ അവനെ തന്നെ നശിപ്പിക്കും. അവന്റെ വായിലെ വാക്കുകളുടെ ആരംഭം ഭോഷത്വവും അവന്റെ സംസാരത്തിന്റെ അവസാനം വല്ലാത്ത ഭ്രാന്തും തന്നെ. ഭോഷൻ വാക്കുകളെ വർദ്ധിപ്പിക്കുന്നു. സംഭവിക്കാനിരിക്കുന്നത് മനുഷ്യൻ അറിയുന്നില്ല. അവന്റെ ശേഷം ഉണ്ടാകുവാനുള്ളത് ആറവനെ അറിയിക്കും. പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്തിൽ ക്ഷീണിച്ചു പോകുന്നു. ബാലനായ രാജാവും അധികാലത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരുമുള്ള ദേശമേ നിനക്കയ്യോ കഷ്ടം. കുലീനപുത്രനായ രാജാവും മദ്യപാനത്തിനല്ല ബലത്തിനു വേണ്ടി മാത്രം തക്ക സമയത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരുമുള്ള ദേശമേ നിനക്ക് ഭാഗ്യം. മടിവുകൊണ്ട് മേൽപ്പുര വീണുപോകുന്നു. കൈകളുടെ ആലസ്യം കൊണ്ട് വീട് ചോരുന്നു. സന്തോഷത്തിനായിട്ട് വിരുന്ന് കഴിക്കുന്നു. വീഞ്ഞ് ജീവനെ ആനന്ദിപ്പിക്കുന്നു. ദ്രവ്യമോ സകലത്തിനും ഉതകുന്നു. നിന്റെ മനസ്സിൽ പോലും രാജാവിനെ ശപിക്കരുത്. നിന്റെ സൈന്യഗൃഹത്തിൽ വെച്ച് പോലും ധനവാനെ ശപിക്കരുത്. ആകാശത്തിലെ പക്ഷി ആ ശബ്ദം കൊണ്ടുപോകുവാനും പറവജാതി ആ കാര്യം പ്രസിദ്ധമാക്കുവാനും മതി. സഭാപ്രസംഗി 11-ാം അധ്യായം. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. ഒരു ഓഹരിയെ 7-ആയിട്ടോ 8-ആയിട്ടോ വിഭാഗിച്ചു കൊള്ളുക. ഭൂമിയിൽ എന്തനർത്ഥം സംഭവിക്കും എന്ന് നീ അറിയുന്നില്ലല്ലോ. മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നാൽ ഭൂമിയിൽ പെയ്യും. വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണടത്ത് തന്നെ കിടക്കും. കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല. മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാകുന്ന ദൈവത്തിന്റെ പ്രവർത്തികളെ നീ അറിയുന്നില്ല. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്ക. വൈകുന്നേരത്ത് നിന്റെ കൈ ഇളച്ചരിക്കരുത്. ഇതോ അതോ ഏത് സഫലമാകും എന്നും രണ്ടും ഒരുപോലെ നന്നായിരിക്കുമെന്നും നീ അറിയുന്നില്ലല്ലോ. വെളിച്ചം മനോഹരവും സൂര്യനെ കാണുന്നത് കണ്ണിന് ഇമ്പവുമാകുന്നു. മനുഷ്യൻ ബഹുകാലം ജീവിച്ചിരിക്കുന്നെങ്കിൽ അവൻ അതിലൊക്കെയും സന്തോഷിക്കട്ടെ. എങ്കിലും അന്ധകാരകാലം ദീർഘമായിരിക്കുമെന്നും അവൻ ഓർത്തുകൊള്ളട്ടെ. വരുന്നതൊക്കെയും മായി അത്രേ. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക. യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയുക. ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനമകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക. ബാല്യവും യൗവനവും മായത്രേ. സഭാപ്രസംഗം 12-ാം അധ്യായം. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങളിൽ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. കിളിവാതിലുകൾ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. തെരുവിലെ കടകൾ അടയും. അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. പശുക്കളുടെ ശബ്ദങ്കിൽ ഉണർന്നുപോകും. പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യും. അന്ന് അവർ കയറ്റത്തെ പേടിക്കും. വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. ബദാംവൃക്ഷം പൂക്കും. തുള്ളൻ ഇഴഞ്ഞു നടക്കും. രോചനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ തന്റെ ശ്വാസത ഭവനത്തിലേക്ക് പോകും. വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും. അന്ന് വെള്ളിച്ചരടെ അറ്റുപോകും. പൊൻകിണ്ണം തകരും. ഉറവെങ്കിലെ കുടം ഉടയും. കിണറ്റിങ്കിലെ ചക്രം തകരും. കൊടിപണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ഹാ മായമായ സകലവും മായത്രയെന്ന് സഭാപ്രസംഗി പറയുന്നു. സഭാപ്രസംഗി ജ്ഞാനിയായിരുന്നത് കൂടാതെ അവൻ ജനത്തിന് പരിജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയും ചിന്തിച്ച് ശോധന കഴിച്ച് അനേകം സദൃശവാക്യം ചമയ്ക്കുകയും ചെയ്തു. ഇമ്പമായുള്ള വാക്കുകളും നേരായി എഴുതിയിരിക്കുന്നവയും സത്യമായുള്ള വചനങ്ങളും കണ്ടെത്തുവാൻ സഭാപ്രസംഗി ഉത്സാഹിച്ചു. ജ്ഞാനികളുടെ വചനങ്ങൾ മുടിങ്കോൽ പോലെയും സഭാധിപന്മാരുടെ വാക്കുകൾ പറച്ചിരിക്കുന്ന ആണികൾ പോലെയും ആകുന്നു. അവരുടെ ഇടയനാൽ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. എന്നാൽ എന്റെ മകനെ, പ്രബോധനം കൈക്കൊള്ളുക. പുസ്തകം ഓരോന്നുണ്ടാക്കുന്നതിന് അവസാനമില്ല. അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ. എല്ലാറ്റിന്റെയും സാരം കേൾക്കാം. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ദൈവം നല്ലതും തീരുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ബാറക്കുമോർ. സങ്കീർത്തനം 27. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരിത്വം കാണാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്കിൽ നിന്നും കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരായുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്തു നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവിങ്കൽ പ്രത്യാശിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതെ യഹോവിങ്കൽ പ്രത്യാശ വെക്കുക. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ,
നമുക്ക് പ്രാർത്ഥിക്കാം. ബാറക്കുമോർ, പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കുന്ന സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ നാം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സ്തോത്ര സ്തോത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. സാധാരണ പറയാറുള്ളത് പോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയോട് നമ്മൾ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി സ്നേഹവാനായ കരുണാസമ്പന്നനായ കർത്തൃസന്നിധിയിൽ നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കുവാനും അനുനിമിഷം ചെയ്യുന്ന വലിയ നന്മകളെ ഓർത്ത് നന്ദി നിറ ഹൃദയത്തോട് ആരാധിപ്പാനും നാളെയുടെ നന്മകളെ സുരക്ഷിതമാക്കത്തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ വിശുദ്ധിയോട് ചേർന്ന് ജീവിക്കത്തക്കവണ്ണം നമ്മൾ ഒരുപ്പാനും ഒക്കെ ദൈവം നമ്പുരാൻ ഒരുക്കി തന്ന ഈ ശ്രേഷ്ഠമായ നിമിഷത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും ഭയത്തോടും ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ എല്ലാ കൃപകളും ചുരിഞ്ഞു തരണമെന്ന് ദൈവസന്നിധിയിൽ ആമുഖമായി അപേക്ഷിക്കുകയും ചെയ്യാം. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെയും അതോടൊപ്പം ഇതിനെ നയിക്കുകയും ചെയ്യുന്ന അഭിനയ ഭദ്രാശ്രമ തിരുമേനിയെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് വന്നിയ മാമനശൻ, വന്നിയ ഡോക്ടർ വി സി വർഗീസച്ചൻ, ഐ സി പി പ്രകാശച്ചൻ, സക്കറിയ റമ്പാച്ചൻ, പ്രിയപ്പെട്ട തമ്പാനച്ചൻ, ദൂരേചാര്യമായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് ഒരുപാട് സന്തോഷം എനിക്കുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട വിൽസനച്ചൻ ഈ പ്രാർത്ഥനയുടെ തുടക്കം കുറിച്ച് അച്ഛൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ചു. അച്ഛന്റെ സാന്നിധ്യവും നമുക്കൊപ്പം ഉണ്ട് എന്ന് അച്ഛനും ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമാണ്. അച്ഛനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് വിദൂര തലത്തിൽ നിന്നും ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛനെയും അച്ഛനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളി അങ്കണത്തിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ ദൂരെയും ചാരയുമായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ഉയരങ്ങളിലെ ദൈവം നമുക്ക് മുമ്പാകെ ഈ അപേക്ഷയും ഒക്കെ സമർപ്പിക്കുമ്പോൾ ആ സ്വർഗം തുറക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ വിചാരങ്ങളെയും ബോധങ്ങളെയും ഒക്കെ ഉന്നതങ്ങളിൽ എത്തിച്ചേർത്തക്കോണം കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം, നിന്റെ ഹിതം പോലെ തന്നെ നിത്യം നടത്തിയിടണമേ, എന്റെ ഹിതം പോലെയല്ല എൻ പിതാവേ എൻ യഹോവേ എന്നാരംഭിക്കുന്ന ഗീതം നമുക്ക് ദൈവഭാഗം സമർപ്പിക്കാം. ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനാണ്. എവിടെയൊക്കെ ദൈവത്തിന്റെ പദ്ധതിയെ വിസ്മരിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങളെയൊക്കെ ചുവടുവെക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെയൊക്കെ പര്യവസാനം ആർക്കും സ്വയം രക്ഷപ്പെട്ടു പോകാൻ തക്കോണം കഴിയാത്ത അതിഭീകരമായ കയങ്ങളിലേക്ക് വീഴാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പാതകളെ ആരായുകയും ആ പാതകളെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന ആളുകളുടെയൊക്കെ ജീവിതത്തിൽ ശോഭനമായ അന്ത്യവും സന്തോഷകരമായ അവസാനവും അനുഭവിക്കാൻ തക്കവണ്ണം ഇടയാകുന്നു. ഈ പാട്ടിന്റെ മധ്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എന്ത് ഗുണം അറിയാനുള്ള കഴിവെനിക്കില്ല, ദൈവമേ അങ്ങയുടെ ഇഷ്ടം ഞങ്ങൾ കാണിച്ചു തരണമെന്ന്. ആ ഒരു പ്രാർത്ഥനയാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ഭൂരിഭാഗവും ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. സുവിശേഷങ്ങളിലെ 70-ാമത്തെ ഗീതം നമുക്ക് ദൈവഭാഗം സമർപ്പിക്കാം. നിന്റെ ഗീതം പോലെ നിത്യം ോ തുമ്പാവർച്ച
സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേയാടിയ നിന്റെ ഗീതം ഓരയന്നെ നിത്യം നാടത്തിലേണ്ടാമേ നേരു നീര ആവാഴിയോ നീട്ടനാടോ പാരങ്കാരോടുന്നോ പാരീരിക്കും ഭാഗ്യങ്ങളോ നിന്റെ ഗീതം നിത്യം നാടത്തിടേണ്ടാമേ അന്ധകാര ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ എന്തോ നീകൾ വീറ്റിടുന്നോ ീർവാദോ നിന്റെ ഗീതം ഓരയന്നെ നിത്യം നാടത്തിടേണമേ ഏതു ഗുണമെന്താറിവാന എന്നിൽ താതാ നിന്തേരു നാമമേത്തം നീതിവാർഗീതിച്ചു നിന്റെ ഗീതം ഓപ്രയന്നെ നിത്യം നാടത്തിടേണ്ടാമേ അടിയാനേയത്തി അരുദീനം തീരുന്നു അസ്വരെ കാടാക്ഷിക്കുക നിന്റെ
തിരുമേനി ജോയിൻ ചെയ്തിട്ടുണ്ടോ?
ഉണ്ടാവണ്ടാ. ഞാൻ നമസ്കരിക്കാം. നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 ഉരങ്ങളുടെ സ്തുതി. ദൈവമായ നാമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാവുന്നു
ഞങ്ങൾക്ക് വേണ്ടി വിശ്രമിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർത്ത ചെയ്യണമേ.
നീ പരിശുദ്ധനാവുന്നു
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി വിശ്രമിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർത്ത ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു
നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കൃഷ്ണിങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും കൈക്കൊണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ.
നിനക്ക് സ്തുതി.
രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ
ഞങ്ങളുടെ
പിതാവേ രാജ്യം പറയണമേ. വീട്ടുസുഖത്തിലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ.
പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ഇനി ആ ദുസ്സമർത്ഥം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മോത്തവും നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ.
പറഞ്ഞാ മറിയമേ നിനക്ക് സമാധാനം.
ഗുണകർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ വയറ്റിൽ ഫലമായ ഗുണകർത്താവായ ശുഭിക വാഴ്ത്തപ്പെട്ടവനാവുന്നു. സുതലകണ്ണിക്ക് പറയാമേ, തമ്പുരാന്റെ അമ്മെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും സീതനോട് അപേക്ഷിച്ചു കൊല്ലണമേ. ആമീൻ.
പറയ്ക്കുമോ ചുങ്കക്കാർക്കും വിശ്വാസം പാപരിഹാരം നൽകിയവനെ, എന്റെ കുറ്റങ്ങൾക്ക് നീ പാപരിഹാരം നൽകണമേ. കള്ളന്മാരെയും പീഡിപ്പിക്കുന്നവരെയും മനസ്സിരിച്ചപ്പന് നിന്റെ സത്യത്തിലേക്ക് എന്നെ തിരിപ്പിക്കണമേ. മുട്ടുവീൻ തുറക്കുമെന്ന് അരളി ചെയ്തവനെ നിന്റെ വാതിൽ എനിക്ക് തുറന്നു തരണമേ. താതുക്കളുടെ നിലവിളി മറക്കാത്തവനെ, എന്റെ പാപാവസര നിലവിളിയെ മറക്കരുത്. തന്നെ ആശ്രയിക്കുന്ന എല്ലാവർക്കും സഹായം ചെയ്യുന്നവനെ, നിന്റെ വലത്തരത്തിൽ കയ്യാൽ എന്നെ സഹായിക്കണമേ. ദുഃഖിതന്മാരുടെ അപേക്ഷ നിന്ദിക്കാത്തവനെ, അനിഷ്ടനായ എന്റെ അപേക്ഷയെ നിന്ദിക്കരുത്. വ്യസനിപ്പിച്ചിരിക്കുന്നവരുടെ ഹൃദയത്തെ നിരാകരിക്കാത്തവനെ, നിന്റെ സന്നിധിയിൽ നിന്ന് നീ എന്നെ നിരാകരിച്ച് തള്ളിക്കളയരുത്. തന്റെ സൃഷ്ടിയെ കൈവിടാതിരിക്കുന്നവനെ, നീ എന്നെ കൈവിട്ട് കളയരുത്. മനോവേദനയിലിരിക്കുന്നവർക്ക് അടുത്തിരിക്കുന്നവനെ, എന്റെ ആത്മാവിന്റെ നിന്റെ രക്ഷയിലേക്ക് അടുപ്പിക്കണമേ. നശിച്ചുപോയി ഒരേ നിരാശപ്പെടുത്താത്തവനെ, എന്നെ ജീവനെ കുറിച്ച് നീ എനിക്ക് നിരാശ വരുത്തരുത്. എന്റെ ശത്രുക്കൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും വരുത്. നിന്റെ അടുക്കളേക്ക് എന്നെ അടുപ്പിച്ച് നിന്റെ തൊഴുത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ. ആ ചുങ്കക്കാരനെ പോലെ എന്നെ നീതീകരിക്കണമേ. ആ കള്ളനെ എന്ന പ്രകാരം എനിക്ക് പാപപരിഹാരം നൽകണമേ. ആ വിശ്വാസിയെ പോലെ എന്നെ കഴുകണമേ. നിന്റെ മറവിൽ പ്രകാശത്താൽ എന്റെ അന്ധകാരാവസ്ഥയെ പ്രകാശിപ്പിക്കണമേ. അറിവോടും അറിവുകൂടാതെ ഞാൻ നിന്റെ തിരുമുൻപാകെ തെറ്റിയായി ചെയ്തു പോയിട്ടുള്ള പല കുറ്റങ്ങൾക്കും പാപങ്ങൾക്കും മോചനം നൽകണമേ. എന്റെ കർത്താവെ, ഞാൻ മറ്റുള്ളവരോട് ക്ഷമിപ്പാനും നീ എന്റെ കുറ്റങ്ങളെ ക്ഷമിപ്പാനും എനിക്ക് കൃപ നൽകണമേ. അത് നീ കൈക്കൊണ്ടിട്ടുള്ള അനുതാപികൾക്കും നീതീകരിച്ചിട്ടുള്ള പാപികളുമായ എല്ലാവരുടെയും പ്രാർത്ഥനകളാൽ തന്നെ. ആമീൻ.
മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. അഭിവന്യ തിരുമേനി സമ്പൂജിരായ വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ കർത്തൃസന്നിധിയിലായിരിക്കാൻ ദൈവം വീണ്ടും നമ്മളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. ജീവിതത്തിന്റെ ഓരോ നിമിഷവും വളരെ അത്ഭുതകരമായി ദൈവം നമ്മളെ നടത്തുന്നു. നാളെ ഒരു ദിനം നമ്മളുണ്ടോ എന്നുള്ള ഒരു ചിന്തയിലാണ് പലപ്പോഴും നമ്മൾ ഉറങ്ങാറുള്ളത്. കാരണം അത്രമാത്രം യുദ്ധങ്ങളുടെയും മറ്റ് തലത്തിലുള്ള പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യത്തിൽ നമ്മൾ ജീവിക്കുന്നു. പക്ഷെങ്കിലും ഓരോ പ്രഭാതം നമ്മൾ കാണുവാനും ഔദാര്യമായി ലഭിച്ചിരിക്കുന്ന ഓരോ നിമിഷങ്ങളും ദൈവസന്നിധിയിലായിരിക്കാനും ഒക്കെ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുന്നു. ലഭ്യമാകുന്ന ഓരോ നിമിഷങ്ങളും വീരകളിലെ ദൈവത്തിന്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവ് ലഭ്യമായ നിമിഷങ്ങളിലൊക്കെ ദൈവത്തെ ആരാധിക്കത്തക്കവണ്ണം ഉപയോഗപ്പെടുത്തുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നതും നമ്മുടെ യാമങ്ങളൊക്കെ വെളിച്ചമാറുന്ന നിമിഷങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നതും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം അങ്ങനെ ഒരു ഉത്ബോധത്തോടെ ജീവിക്കാനുള്ള ഒരു തിരിച്ചറിവിൽ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ വിളി എപ്പോഴും നമ്മെ ഭരിക്കുകയും നമ്മെ ശക്തീകരിക്കുകയും ചെയ്യട്ടെ. അനുനിമിഷം നമ്മൾ കേൾക്കുന്ന വാർത്തകളും മറ്റും ഒക്കെ എപ്പോഴും സന്തോഷങ്ങളുടെ ശബ്ദങ്ങളെക്കാൾ കൂടുതൽ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും, അത് സ്വയം മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണെങ്കിലും അല്ലാത്തതുമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട്, എങ്കിലും അതിന്റെ മധ്യത്തിലൊക്കെ ഭയചകിതരായി ധൈര്യമായി മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവം തന്നിരിക്കുന്ന ആ ഒരു ആത്മവിശ്വാസം തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമ്മളെ തിരിച്ചറിയേണ്ടതാണ്. ഏത് പ്രതിസന്ധികളിലും ഏത് പ്രതികൂലതകളിലും നമ്മുടെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ മറികടക്കാൻ കഴിയാത്ത നിമിഷങ്ങളിലൊക്കെ നമ്മെ കൊണ്ടു നടക്കുന്ന, ആ കയ്യിൽ ചേർത്ത് നടക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. അത് ലോകം ഉണ്ടാക്കുന്ന അപാടുകൾ മാത്രമൊന്നുമല്ല, അതിനേക്കാൾ ഉപരി ജീവിതത്തിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രലോഭനങ്ങളെ പോലും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവത്തെ വിളിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ദൈവം ശക്തീകരിക്കുന്നുള്ളൊരു പരമാർത്ഥമാണ്. അതുകൊണ്ടാണ് 16 സങ്കീർത്തനം 8 വാക്യം ഇങ്ങനെ വായിക്കുന്നത്, കണ്ണിന്റെ കൃഷ്ണമണി പോലെ ദൈവമേ എന്നെ കാക്കണമേ, എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റുവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചെറുകിടലിൽ എന്നെ മറച്ചുകൊള്ളണമേ. ഒരുപക്ഷെ സങ്കീർത്തനക്കാരൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവിക സംരക്ഷണത്തിന്റെ പ്രാർത്ഥനയിലും അല്ലാതെയും ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ ലഭിക്കുന്ന ഔദാര്യമായി ലഭിക്കുന്ന ദൈവിക സംരക്ഷണത്തിന്റെ വെളിച്ചത്തെ രുചിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥന ലോകത്തിന്റെ മുമ്പാകെ വെളിപ്പെടുത്തുന്നത്. ഒരുപക്ഷെ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിച്ച പിതാക്കന്മാരൊക്കെ ഒരുപക്ഷെ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിൽ പോലും അവയെ സന്തോഷത്തോടെ സ്വീകരിക്കത്തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളെ സജ്ജമാക്കി തീർത്തതിന് പിന്നിൽ ഈ ഒരു ദൈവിക സംരക്ഷണത്തിന്റെ തിരിച്ചറിവാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏത് പ്രതിബന്ധങ്ങളിലും നമ്മുടെ ആത്മാവ് നശിച്ചു പോകാതെ വണ്ണം, നമ്മുടെ നിരാശയുടെ പടിക്കുഴിയിലെ വീഴാതിരിക്കത്തക്കവണ്ണം, ചതുപ്പ് ദിനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാതെ വണ്ണം, ബലമുള്ള കരങ്ങളിൽ കാത്തു സൂക്ഷിക്കുന്ന, കടലിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ആ ദൈവസ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുവാൻ നമ്മുടെ ഈ കൂട്ടായ്മകളും ഈ പ്രാർത്ഥനകളും ഒക്കെ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാമല്ലോ ഇനിയും തുറന്നുള്ള ദിവസങ്ങളൊക്കെ നമ്മള് നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ഓരോ ജനന പെരുന്നാളും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വലിയൊരു പ്രതീക്ഷയിലേക്കാണ്. പ്രപഞ്ചത്തിൽ മനുഷ്യാവതാരം ചെയ്ത കർത്താവിന്റെ ആ ജനന പെരുന്നാളിന്റെ ഓർമ്മ നമ്മുടെ ആരാധനയിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ നമ്മൾ പങ്കാളികളാകുമ്പോൾ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടിട്ടും വർത്തമാന ലോകത്തിൽ ആ തിരുജനനത്തിന്റെ സാധ്യത സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ രൂപപ്പെട്ടു വരുന്നു, അതുതന്നെ നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത് പരമാർത്ഥമാണ്. അതുകൊണ്ട് ഈ ദിനങ്ങളിലൊക്കെ അതിനായിട്ട് ഒരുങ്ങുവാനും ആരാധനകളിലൊക്കെ നമുക്ക് കിട്ടുന്ന വായനകളൊക്കെ അതുമായി ബന്ധപ്പെട്ട ഇതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം അമേരിക്ക ഈ രാജ്യം മുഴുവൻ താങ്ക്സ് ഗിവിംഗ് ഒക്കെ ആഘോഷിക്കാറിനൊക്കെ കൂടെ ഒരുങ്ങുന്നു. ഈ ആഘോഷങ്ങളൊക്കെ ഉപരിയായിട്ട് അതൊക്കെ ഒരു നന്ദിപൂർവമായ സമർപ്പണമായി നമ്മുടെ ഹൃദയങ്ങൾ നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ വിചാര ബോധങ്ങളെയൊക്കെ തൊട്ടുണർത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ദൈവവചന ഈ ദൈവമായിട്ട് ഈ സുസ്പൂഴി സംബന്ധിക്കുന്ന ആളുകൾ അത് മ്യൂട്ട് ചെയ്യണം. എനിക്കറിയാം നിങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് വളരെ താല്പര്യത്തോട് സംബന്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ താല്പര്യത്തെ ഞാൻ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കുകയും അതിനെ ശ്ലാഘിക്കുകയും ചെയ്തു. എങ്കിലും കേൾവിക്കാരായ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ വണ്ണം നിങ്ങൾ ആ ഫോണുകൾ മ്യൂട്ട് ചെയ്ത് ഇതിൽ സഹകരിക്കണമെന്ന് വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവവചന സുസ്പൂഴിക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് അച്ഛനാണ്. അച്ഛൻ എല്ലാവരും ടോം തോമസ് അച്ഛനാണെന്ന് അറിയുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമില്ലെങ്കിലും സാലിക്കൊച്ചമ്മയുടെ അറിവിന്റെ മേഖലയിൽ വിശാലമായ മേഖലയിൽ ഉൾപ്പെട്ട ഒരു വൈദികനോടാണ് അദ്ദേഹം. അദ്ദേഹം മർത്തമറിയം ഓർത്തഡോക്സ് ചർച്ച് മാർ ആബോ പിൽഗ്രിം സെന്ററിൽ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിന്റെ ഹോം പാരിഷ് സെയിന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് ചർച്ചാണ് മുളവന കൊല്ലം ഭദ്രാസനത്തിലെ ഒരു ഇടവകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് അച്ഛന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനയിൽ ഉണ്ടാവുന്നത്. അറിയപ്പെട്ട ഒരു കൺവെൻഷൻ പ്രസംഗൻ എന്നുള്ളതിൽ അപ്പുറമായി ഭദ്രാസനത്തിന്റെ വിവിധ തലങ്ങളിലൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുന്നു. വിവിധ തലങ്ങളിലൊക്കെ അറിയപ്പെട്ട വ്യക്തിത്വമാണ്. എനിക്ക് വലിയ പരിചയമില്ലെങ്കിലും സമ്മാനത്തിന് സാലിക്കൊച്ചമ്മയ്ക്കൊക്കെ ഒരുപാട് പരിചയമുണ്ട്. അങ്ങനെ ഒരു അറിവിന്റെ മേഖലയിലാണ് അച്ഛനെ ഈ സുശ്രൂഷയ്ക്ക് ലഭ്യമായതും. തീർച്ചയായിട്ടും അച്ഛന്റെ സാന്നിധ്യം ഈ കൂട്ടായ്മയ്ക്ക് വലിയൊരു അനുഗ്രഹമാണ്. എല്ലാവരുടെയും പേരിൽ അഭിയന തിരുമനസിന്റെ പേരിലും വൈദികരുടെ പേരിൽ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടെ പ്രിയപ്പെട്ട അച്ഛനെ ദൈവജന സുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ അനുതാപത്തിന്റെ ഏതാനും ഈരടികൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷം സുവിശേഷ വചനത്തിൽ നിന്ന് പ്രിയപ്പെട്ട അച്ഛൻ പ്രസംഗിക്കുന്നതാണ്. കർത്താവെ കറയില്ലാത്ത ഹൃദയം എനിക്ക് അറിയിടണമേ എന്നുള്ള അനുതാപത്തിന്റെ ഗീതം അപ്രേമിന്റെ മെമ്പറ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പണത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, പിടയാധികാരം ചെയ്തവിന മുന്നേ കാണതു വഷണായി. കർത്താവേ പ്രാർത്ഥനയാ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാത്മാവിനെന്തുള്ളിൽ നന്നായൊന്നു പുതുക്കണമേ. ആദി നിന്നാത്മാവിനെന്തുള്ളിൽ ദിവസം പ്രതിപാർത്തിടണമേ. മൗനം ദേശിക്കാതെ സമാരത്തോടതു പാടണമേ.
എൻ പാപത്തിൻ സകുലതയാ ൃഹാവഴി ഞാൻ പ്രാപിച്ച മുൻപാകത്തമകത്തിയതിൽ നൽപരമില്ലാത്തവരായ കൃപയിൽ ലോനെ വീണ്ടും പുതുതാക്കണമെന്നിൽ അതു നിഹിതമൻ ഏകാണി ശമനമാനത്തിൽ പാകണമേ.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട ടോണച്ചനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
തിരുമേനി, ഹലോ,
കേൾക്കാം ചേട്ടാ, പറഞ്ഞോളൂ, കേൾക്കാം, നന്നായി കേൾക്കാം, പറഞ്ഞോളൂ.
അഭിയുന്നയ തിരുമേനി, ഒന്നിയ വൈദിക ശ്രേഷ്ഠതയെ, കർത്താവിൽ അനുഗ്രഹീതരെ, അനുഗ്രഹത്തിന്റെ ഒരു നിമിഷമായി ഇതിനെ വേർതിരിക്കുവാൻ ദൈവം നിയോഗം നൽകിയതിൽ ദൈവത്തിനെ മഹത്വം കരയേറ്റുന്നു. ഒപ്പം ഇങ്ങനെയൊരു അവസരത്തിന് ക്ഷണം നൽകിയ പ്രിയപ്പെട്ട തമ്പാനച്ചൻ സാലിക്കൊച്ചമ്മ, അതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാ പ്രവർത്തകരെയും ഏറെ ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ ഓർക്കട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇരുന്ന് പ്രാർത്ഥനയുടെ ചങ്ങലയിൽ ഒരുമിച്ച് ബന്ധിക്കപ്പെടുവാൻ ലഭിച്ച ഈ അസുലഭ നിമിഷത്തെ അത് ജീവിതത്തിന്റെ ലഭ്യമായ അസുലഭമായ നിമിഷമായി കരുതുന്നു. സമയത്തിന്റെ ദൗർലഭ്യം അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ആമുഖവാക്കുകൾ ഒഴിവാക്കി വേദചിന്തകളിലേക്ക് പ്രവേശിക്കുക. അല്പനേരത്തെ മനനത്തിനും ചിന്തയ്ക്കുമായി ക്രിസ്തുവിൽ ശരണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന വേദഭാഗം ശുദ്ധ മർക്കോസ് എവഞ്ചലിസ്റ്റ് സുശേഷം 5:17-18 വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസ് 5:17-18 വാക്യങ്ങൾ അവിടെ ഇപ്രകാരം വായിക്കുന്നു: അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർത്തി വിട്ടുപോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. അവൻ പടക് ഏറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. നമ്മുടെയൊക്കെ കണ്ണുകൾ അനവധി തവണ കടന്നുപോയിട്ടുള്ള ഒരു വേദഭാഗമാണ്. ഭൂതഗ്രസ്തനായ ലെഗിയോൻ ബാധിച്ച ഒരു മനുഷ്യനെ അവന്റെ ജീവിതത്തിൽ താത്പര്യമായ അനുഭവങ്ങളിൽ നിന്ന് അവനെ വിടർത്തി ശ്രേഷ്ഠമായ ഇടങ്ങളിലേക്ക് അവനെ എത്തിക്കുന്ന ഒരു വേദഭാഗമാകുന്നുവല്ലോ ഇത്. ലെഗിയോനെ പന്നിക്കൂട്ടങ്ങളിലേക്ക് അയക്കുന്നത് പന്നിക്കൂട്ടങ്ങൾ കൂട്ടത്തോടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പുമുട്ടി ചാകുന്നതുമൊക്കെ നമുക്ക് പരിചിതമുള്ള വേദഭാഗമാണ്. ഈ വേദഭാഗത്തിലെ രണ്ട് വാക്യങ്ങളാണ് ഞാനിപ്പോൾ ഓർപ്പിച്ചത്: അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർത്തി വിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. ഈ രണ്ടു വാക്യങ്ങളിൽ രണ്ട് അപേക്ഷകളാണുള്ളത്. ഒരാൾ അപേക്ഷിക്കുന്നത് തങ്ങളുടെ അതിർത്തി വിട്ട് ക്രിസ്തു പോകണമെന്നാണ്. എന്നാൽ മറ്റൊരാൾ അപേക്ഷിക്കുന്നത് ഞാനും കൂടെ പോരട്ടെ, അങ്ങയുടെ കൂടെ പോരട്ടെ എന്നാണ് അപേക്ഷ. രണ്ടും അപേക്ഷകളാണെങ്കിലും അതിൽ രണ്ടിലും സ്വരങ്ങൾ വ്യത്യസ്തമാണ്. നമ്മളൊക്കെ സാധാരണഗതിയിൽ പറയുന്നതാണല്ലോ, പ്രാർത്ഥനകൾ അത് മനോഭാവങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുമെന്ന്. അത് വേദപുസ്തകം തന്നെ സാക്ഷിക്കുന്നതാണ്. ദേവാലയത്തിൽ രണ്ടുപേർ പ്രാർത്ഥിക്കാൻ വന്നു. ഒരുവൻ പരീശനായ മനുഷ്യൻ, രണ്ടാമൻ ചുങ്കക്കാരനായ മനുഷ്യൻ. ഈ രണ്ടുപേരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരുവൻ പ്രാർത്ഥിച്ചു, ഞാൻ ന്യായപ്രമാണം അക്ഷരപ്രതി അനുസരിക്കുന്നുണ്ട്, ഞാൻ അതിൻ്റെ ഓരോ അംശങ്ങളും കീറിമുറിച്ച് എൻ്റെ ജീവിതത്തിൽ പാലിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, മറ്റനേക കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ മറ്റൊരു മനുഷ്യൻ പ്രാർത്ഥിച്ചത്, ചുങ്കക്കാരനായ മനുഷ്യൻ പ്രാർത്ഥിച്ചത്, യേശുവെ പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്നാണല്ലോ. ഈ രണ്ടും പ്രാർത്ഥനകളാണ്, എങ്കിലും രണ്ടിന്റെയും ഉള്ളടക്കത്തിലും അതിന്റെ മനോഭാവത്തിലും വ്യത്യാസമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. അപ്രകാരം തന്നെ ഇവിടെയും രണ്ടും അപേക്ഷകളാണെങ്കിലും ഈ രണ്ട് അപേക്ഷകളിൽ മനോഭാവങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് ഈ രണ്ട് അപേക്ഷകൾ? ഒന്നാമത്തെ അപേക്ഷ ഇപ്രകാരമാണ്: അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർത്തി വിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. ക്രിസ്തുവിനോട് പറയുകയാണ്, ഈ സ്ഥലം വിട്ടു പോകണം, ഈ ഏരിയ വിട്ടു പോകണം. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുവാനുള്ള കാരണം, അങ്ങനെ അപേക്ഷിക്കുവാനുള്ള കാരണം? ഒന്നാമത്തെ കാരണമായി ചിന്തിക്കുന്നത്, തങ്ങളെക്കാൾ തിളക്കമുള്ളവരെ തുരത്തുന്ന മനോഭാവമായിരുന്നു അവരുടെ. തങ്ങളെക്കാൾ തിളക്കമുള്ളവരെ തുരത്തുന്ന മനോഭാവം. നാലാം വാക്യത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ലെഗ്യോൻ ബാധിച്ചവനെ പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു, ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല എന്ന്. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. മനുഷ്യർ കായബലമുള്ളവർ, വലിയ സ്വാധീനമുള്ളവർ, വലിയ ശേഷിയുള്ളവർ, അവിടെ പ്രമുഖരൊക്കെ അവനെ തളയ്ക്കുവാനും അവനെ വിലങ്ങിൽ ഇടുവാനും അവനെ ബന്ധിക്കുവാനും ഒക്കെ ശ്രമിച്ചിട്ടും ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല എന്നാണ് അവിടെ പറയപ്പെടുക. എന്നാൽ പതിനഞ്ചാമത്തെ വാക്യം ഓർപ്പിക്കുന്നു, യേശുവിന്റെ അടുക്കൽ വന്നു, സംഭവിച്ചത് കാണാൻ പലരും പുറപ്പെട്ടു. യേശുവിന്റെ അടുക്കൽ വന്നു, ലെഗിയോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു എന്നാണ് അവിടെ പറയുന്നത്. അവർ അപ്രകാരം, അതിനുശേഷമാണ് അവർ പറയുന്നത്, തങ്ങളുടെ അതിർത്തി വിട്ട് പോകണമെന്ന് യേശുവിനോട് പറയുന്നത്. അവിടെ ലെഗിയോൻ ബാധിച്ചിരുന്നവൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ടവർ ഭയപ്പെടുകയാണ്. ആ ഭയപ്പാടിനുള്ള കാരണം ഇതാണ്: ഞങ്ങൾ അനേക തവണ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഞങ്ങൾ കയ്യാമങ്ങൾ അവനെ അണിയിക്കാൻ ഉള്ള എല്ലാ ഒരുക്കങ്ങൾ നിർവഹിച്ചിട്ടും അവന്റെ കാലുകൾക്ക് ചങ്ങല കൊണ്ട് ഞങ്ങൾ ബന്ധനം സൃഷ്ടിച്ചിട്ടും അവൻ അതിനെയൊക്കെ അതിജീവിച്ച് ഞങ്ങൾക്ക് അടക്കുവാൻ കഴിയാത്ത ഒരുവനായിരുന്നവൻ എങ്ങനെയാണ് നിസ്സാരനായ ഒരു വ്യക്തിയുടെ അടുക്കൽ സുബോധം കൊണ്ടും വസ്ത്രം ധരിച്ചും ഇരിക്കാൻ ഇടയാകുന്നത്? അതാണ് അവരെ ഭയപ്പെടുത്തുന്നത്. തങ്ങളെക്കാൾ ശ്രേഷ്ഠനായവനാണ് ക്രിസ്തു എന്ന് അവർക്ക് അവരുടെ ബോധ്യമുണ്ടാവുകയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും തങ്ങളെക്കാൾ തിളക്കമുള്ള ആളിനെ, തങ്ങളെക്കാൾ അംഗീകാരം ലഭിക്കാൻ പോകുന്ന ആളിനെ, തങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് തോന്നുന്ന ഒരുവനെ, ഏത് വിധേനയും ഇവിടെ നിന്ന് ഓടിക്കണം എന്നുള്ളതാണ് അവരുടെ അജണ്ട. അതിന് പ്രകാരമാണ് അവരങ്ങനെ ഒരു അപേക്ഷ വെക്കുന്നത്, തങ്ങളുടെ അതിർത്തി വിട്ട് പോകണം എന്നുള്ളത്. തങ്ങളെക്കാൾ തിളക്കമുള്ളവരെ എങ്ങനെയെങ്കിലും ഏത് വിധേനയും അവിടെ നിന്ന് ഓടിക്കണം, കാരണം ഞങ്ങളുടെ അധികാരങ്ങൾക്ക് ഞങ്ങളുടെ വാഴ്ചകൾക്ക് ഭംഗം വരുത്തുന്ന, അതിനെ മാറ്റുവാൻ ശ്രമിക്കുന്ന, അതിൽ നിന്ന് നമ്മുടെ അധികാരത്തിന് കോട്ടം സംഭവിക്കുന്ന ഒന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടാകരുത് എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനമാണ് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. തങ്ങളെക്കാൾ ശ്രേഷ്ഠരായവരെ തുരത്തുക എന്ന മനോഭാവം. പറയുപറ്റ പന്തിരുകുലത്തിൽ പെരുന്തച്ഛന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. രാരിച്ചൻ എന്ന തന്റെ ഏക മകനെ, ഓമനിച്ചു വളർത്തിയ മകനെ പുളി കൊണ്ട് കഴുത്തിലേക്ക് എറിഞ്ഞ്, ഉയരത്തിൽ നിന്ന് കഴുത്തിലേക്ക് എറിഞ്ഞ് കൊല്ലുവാൻ യാതൊരു മടിയും ഇല്ലാതിരുന്ന പെരുന്തച്ഛന്റെ ക്രൂരമായ മുഖം, നിർദയമായ കണ്ണുകൾ നമ്മളെ ഒക്കെ വല്ലാതെ ഭീതിപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്രകാരം തന്നേക്കാൾ തന്റെ മകൻ ശ്രേഷ്ഠനാണ് ആകുന്നു എന്ന് തോന്നിയപ്പോഴാണ് അപ്രകാരം ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. വേദപുസ്തകത്തിൽ 1 ശമൂവേൽ 18:7 വളരെ സുന്ദരമാണ്. ആ 7 മുതലുള്ള ഭാഗങ്ങൾ ശൗലിന് ദാവീദിനോട് പക തോന്നുവാൻ ഇടയായത് ഒരു വാക്യമാണ്. യുദ്ധം ജയിച്ചു വരുന്ന, ഫിലിസ്തീനെ സംഹരിച്ചു വരുന്ന ദാവീദിന് നേരെ സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി ഇപ്രകാരം ചൊല്ലി: ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. ഈ വാക്ക് അവന് അനിഷ്ടമായി. അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ, ഇനി രാജ്യത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു. അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി എന്നാണ് വേദം പറയുക. അതായത് തന്നേക്കാൾ ശ്രേഷ്ഠനായ, തന്നേക്കാൾ തിളക്കമുള്ള ഒരുവൻ വരുന്നു എന്ന് കണ്ടപ്പോഴാണ്, മറ്റുള്ളവർ അത് അംഗീകരിച്ചു തുടങ്ങി എന്ന് കണ്ടപ്പോൾ അവന് കണ്ണുകടി തുടങ്ങി എന്ന വാക്കാണ്, പദപ്രയോഗമാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. തങ്ങളെക്കാൾ തിളക്കമുള്ളവരെ തുരത്തുവാൻ പിന്നെ ഒരു ശ്രമം തന്നെയായിരുന്നു ശൗലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. പലപ്പോഴും മാനുഷിക ജീവിതത്തിൽ സഹജമായി വന്നു ഭവിക്കുന്ന ഒരു പാപമാണ് തങ്ങളെക്കാൾ തിളക്കമുള്ളവരെ കാണുമ്പോൾ, തങ്ങളെക്കാൾ ശ്രേഷ്ഠരായവരെ കാണുമ്പോൾ, തങ്ങളെക്കാൾ അല്പം കൂടി കഴിവുള്ളവരെയും ഒക്കെ കാണുമ്പോൾ അവരെ താറടിക്കുവാനും തളർത്തുവാനും അവരെ ഇകഴ്ത്തിക്കെട്ടുവാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ജീവിതങ്ങളിൽ ഉണ്ടാകുന്നത് മനുഷ്യ സഹജമായി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടർ കെ എം ചെറിയാൻ അവർകൾ, അദ്ദേഹത്തെ ഹൃദ്രോഗ വിദഗ്ധനായിരുന്നു അദ്ദേഹം, പുഷ്പഗിരിയിൽ ഹാർട്ട് ഫൗണ്ടേഷന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അന്ന് പ്രസംഗിച്ചത് വലിയ മാർക്ക് സോസ്റ്റമത്രാപോലിത്തയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് പ്രകാരമുണ്ട്: ഇദ്ദേഹം ഇന്ന് ഇത്രയും പ്രസിദ്ധി ആർജിച്ചത് അത് അദ്ദേഹം അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ പോയി പഠിച്ചത് കൊണ്ടാണെന്ന്. അദ്ദേഹം അങ്ങനെ പറയുന്നതിന് കാരണം, ഇവിടെയായിരുന്നെങ്കിൽ അദ്ദേഹം ഒന്നും ആകിയില്ലായിരുന്നു. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, നമ്മുടെ ഇടയിൽ ആരും വളരുന്നത് നമുക്ക് ഇഷ്ടമല്ലല്ലോ എന്ന്. വളരെ സരസമായി അദ്ദേഹം അവതരിപ്പിച്ചുവെങ്കിലും അർത്ഥഗർഭമായ വാക്കുകൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് അതിന്റെ കാതൽ. തങ്ങളെക്കാൾ തിളക്കമുള്ളവരെ, തങ്ങളെക്കാൾ ശ്രേഷ്ഠരാകുന്നവരെ ഏതു വിധേനയും ഇകഴ്ത്തണം എന്ന ചിന്താഗതി വല്ലാതെ പെരുകി വരുന്നു എന്നുള്ളത് കാലത്തിന്റെ ഒരു കെട്ടാനുഭവം എന്ന് തന്നെ പറയാതിരിക്കാൻ തരമില്ല. ജോസഫിന്റെ ജീവിതാനുഭവങ്ങളിൽ അപ്രകാരം അവൻ എപ്രകാരമാണ് പൊട്ടക്കിണറ്റിലേക്ക് മാറ്റപ്പെട്ടത്. സഹോദരങ്ങൾ ചിന്തിക്കുകയാണ്, തന്റെ അപ്പന്റെ മനസ്സിൽ തിളക്കം കൂടുതൽ നമുക്കല്ല, നമ്മുടെ ഇളയ സഹോദരനാണ്. അതുകൊണ്ട് അവനെ അപ്പന്റെ സ്നേഹച്ചൂടിൽ നിന്ന് മറിച്ചെറിയണം. അപ്രകാരമാണ് ജോസഫിനെ അപ്പന്റെ സന്നദ്ധയിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് പൊട്ടക്കിണറിലേക്ക് തള്ളിയിടുവാൻ അവർ ഒരുമിച്ച് ഐക്യകണ്ഠേന തീരുമാനമെടുക്കുന്നത്, അപ്രകാരം നിർവഹിക്കുന്നതുമൊക്കെ. മറ്റുള്ളവർ നമ്മേക്കാൾ തിളങ്ങുന്നത് ഉൾക്കൊള്ളുവാൻ പ്രയാസമുള്ള ഒരു സമൂഹം. നിലത്തെഴുതുന്ന പുസ്തകത്തിൽ ബോബി ജോസ് കട്ടിക്കാടച്ചൻ എഴുതുന്ന സുന്ദരമായ ഒരു എഴുത്ത് പ്രകാരമുണ്ട്: ധൂർത്തപുത്രന്റെ കഥയിലെ അപ്പൻ ഏതായാലും ഞാനല്ല. ഉപാധികളില്ലാതെ സ്നേഹിക്കാനും ഉറക്കുവാനും എനിക്കാവില്ല. ധൂർത്തപുത്രനും ഞാനല്ല. അത്ര ദൂരമൊന്നും ഞാൻ അകന്നു പോയിട്ടുമില്ല. എന്നാൽ മൂത്തയാളുമായി ചില സാദൃശ്യങ്ങൾ ഞാൻ പുലർത്തുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണ്? അകത്ത് സംഗീതവും നൃത്തവും ഉയരുമ്പോൾ പാടത്തു നിന്ന് മടങ്ങിയെത്തിയ അയാൾക്ക് സന്തോഷിക്കുവാനാകുന്നില്ല. അപരന്റെ സങ്കടങ്ങൾ ഒരുവനെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതും ഒരുവന്റെ സന്തോഷം ഒരുവന്റെ മുഖത്ത് മ്ലാനത വിരിയിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഉറ്റവരുടെ നേട്ടങ്ങൾ നമ്മെ അസ്വസ്ഥരാക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം തങ്ങളെക്കാൾ തിളക്കമുള്ളവരെ ഒതുക്കുവാൻ ആഗ്രഹിക്കുന്ന മനസ്സാണ് നമ്മുടെ ഇതെന്ന് തന്നെയാണ്. ഒരു സുന്ദരമായ ഒരു കഥ ഇപ്രകാരമുള്ളത്: ഒരിക്കലൊരു ഒരു മനുഷ്യൻ തപസ് അനുഷ്ഠിക്കുകയാണ്. അവന്റെ തപസ്സിന്റെ ആഴം കണ്ടതുകൊണ്ട്, അതിന്റെ കാഠിന്യം കണ്ടതുകൊണ്ട്, തീവ്രത കണ്ട് ദേവൻ പ്രത്യക്ഷനായി, ഈശ്വരൻ പ്രത്യക്ഷനായി. ഈശ്വരൻ പ്രത്യക്ഷനായി ചോദിച്ചു, താങ്കൾക്ക് എന്ത് വരമാണ് വേണ്ടത്? ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്താഗ്രഹിച്ചാലും എനിക്കത് സാധ്യമായി ലഭിക്കണം. ഈശ്വരൻ അത് അതിന് അനുമതി നൽകി. പക്ഷെ ഈശ്വരൻ ഒരു ക്ലോസ് വെച്ചു, നിനക്ക് എന്ത് ലഭിച്ചാലും, നീ എന്താഗ്രഹിച്ചാലും നിനക്കത് ലഭിക്കും. പക്ഷേ നിനക്ക് എന്ത് ലഭിച്ചാലും നിന്റെ ഇരട്ടി നിന്റെ അയൽക്കാരന് ലഭിക്കും. ഇനി വരം ചോദിക്കുക എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ അല്പനേരത്തെ ചിന്തയ്ക്ക് ശേഷം, ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, എനിക്കൊരു ബംഗ്ലാവ് ലഭിച്ചാൽ എന്റെ അയൽക്കാരന് രണ്ട് ബംഗ്ലാവ് ലഭിക്കും. എനിക്കൊരു കുടം സ്വർണനാണയങ്ങൾ ലഭിച്ചാൽ അയൽക്കാരന് രണ്ട് കുടം സ്വർണനാണയങ്ങൾ ലഭിക്കും. കുറെ ഏറെ നേരത്തെ ചിന്തയ്ക്ക് ശേഷം ഈ മനുഷ്യൻ ഒരു വരം ചോദിച്ചു, എന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു പോകട്ടെ എന്ന്. അങ്ങനെയെങ്കിൽ എന്റെ അപ്പുറത്തുള്ളവന്റെ രണ്ട് കണ്ണ് നഷ്ടപ്പെട്ടു പോകുമല്ലോ. പ്രിയമുള്ളവരെ, നമ്മളെക്കാൾ ഒരാൾ വലുതാകുന്നത്, നമ്മേക്കാൾ ഒരാൾ അഭിവൃദ്ധിപ്പെടുന്നത്, നമ്മേക്കാൾ ഒരു പടി കൂടി ഒരാൾ ഉയരുന്നത്, അത് നമുക്ക് മനസ്സിന് വല്ലാതെ വേദന ജനിപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ മനോഭാവം ഈ മനുഷ്യർക്ക് തുല്യരാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. രണ്ടാമത്, ഇപ്രകാരം അപേക്ഷിക്കുന്ന മനുഷ്യരുടെ മനോഭാവത്തിലെ വീഴ്ച ഇപ്രകാരമാണ്: മാറുവാൻ മഞ്ചാടിയോളം മനസ്സില്ലാത്ത മനോഭാവമാണ്. അവർ ചിന്തിക്കുന്നു, ഇങ്ങനെ ലഗ്യോൻ ബാധിച്ച ഒരുവനെ മാറ്റുവാൻ കഴിയുന്ന ഒരുവനാണ് ക്രിസ്തുവെങ്കിൽ ഞങ്ങളെയും ഇവനെ മാറ്റുവാൻ കഴിയും. അതല്പം പോലും മനസ്സുകൊണ്ട് ചേർത്ത് വയ്ക്കുവാൻ, അത് അംഗീകരിക്കുവാൻ തയ്യാറാകാത്ത, ഞങ്ങളുടെ പാപാനുഭവങ്ങളിൽ തന്നെ ഞങ്ങൾ കഴിഞ്ഞു പോകണം, നേരെയാകുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്ന് മനസ്സിന്റെ ഉള്ളിൽ മന്ത്രിക്കുന്ന ഒരു ജനതയുടെ മനോഭാവമാണ് ഈ മനുഷ്യർക്കുണ്ടായിരുന്നത്. അവർക്ക് മാറുവാൻ അല്പം പോലും മടിയില്ല. ഇപ്പോൾ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അല്പം പോലും മാറുവാൻ അവർക്ക് മടിയില്ല, അവർക്ക് മനസ്സില്ല. ഇപ്പോൾ ജീവിച്ചു വരുന്ന പാപവങ്കിലമായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കുവാൻ അവർക്ക് മനസ്സില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത്, നീ എത്രയും വേഗത്തിൽ ഈ അതിർവിട്ട് പോകണമെന്ന്. മാറുവാൻ മഞ്ചാടിയോളം മനസ്സില്ലാത്ത മനോഭാവം. ബുദ്ധ പാരമ്പര്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഒരു സന്യാസിയെക്കുറിച്ച്. ആ സന്യാസി അയാൾ കുഞ്ഞുങ്ങളുമായി ഒളിച്ചു കളിക്കുകയായിരുന്നു. അയാളെ കണ്ടെത്താൻ കഴിയാതെ രാത്രിയായപ്പോൾ കുഞ്ഞുങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അയാളാവട്ടെ കുഞ്ഞുങ്ങൾ തന്നെ തേടി വരുമെന്നോർത്ത് കാത്തിരുന്നു. അങ്ങനെ പിറ്റേന്ന് പ്രഭാതമായി വൈക്കോൽ തുറവിൽ നിന്ന് വൈക്കോൽ എടുക്കാനെത്തിയ ഒരു ഗ്രാമീണൻ ഗുരുവിനെ അതിനിടയിൽ കണ്ട് അമ്പരന്നു. അദ്ദേഹം ഗുരുവിനോട് ചോദിച്ചു, ഹേ, അങ്ങിവിടെ എന്ത് ചെയ്യുന്നു? ഗുരു വിലക്കിക്കൊണ്ട് ആംഗ്യം കാട്ടി പറയുകയാണ്, ഒച്ച ഉണ്ടാക്കരുത്, എന്നിട്ട് വേണം അവന്മാരെന്നെ കണ്ടുപിടിക്കാൻ. അതിന്റെ അവസാനം എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഈ സന്യാസിയാണ് യഥാർത്ഥ സന്യാസി എന്ന്. അതായത് കുഞ്ഞുങ്ങളോട് ചേർന്ന് കുഞ്ഞുങ്ങളോളം മാറുവാൻ കഴിയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹമാണ് യഥാർത്ഥ സന്യാസി എന്ന് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ദൈവസന്നിധിയിലും സ്വീകാര്യരായവർ മാറുവാൻ മനസ്സുള്ളവരായിരുന്നു. വലതുഭാഗത്തെ കള്ളൻ അവസാന നിമിഷത്തിൽ അവനൊരു മാറ്റം ഉണ്ടായതുകൊണ്ട് ദൈവസന്നിധിയിൽ അവന് സ്വീകാര്യത ലഭ്യമായി. പറുദീസായുടെ മനോഹാരിത, സഖായി തന്റെ ജീവിതത്തിൽ മാറുവാൻ മനസ്സ് കാട്ടിയപ്പോൾ അവന് അബ്രഹാമിന്റെ പുത്രൻ എന്ന പേരുണ്ടായി. 1:4 വീതം തിരിച്ചു കൊടുത്തുള്ള മാറ്റം. വേശ്യാസ്ത്രീ തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് മാറി ചിന്തിച്ചു, സ്ത്രീയെ ഇനിമേൽ നീ പാപം ചെയ്യരുത്, പാപ വഴികളിൽ മാത്രം സഞ്ചരിച്ചവൾക്ക് പിന്നീടുള്ള വഴികൾ നൈർമല്യമുള്ളതായിരുന്നു, നിർമ്മലതയുടെ പരവതാനി വിരിച്ചതായിരുന്നു. അവളുടെ പിന്നീടുള്ള സഞ്ചാരങ്ങൾ അബദ്ധ സഞ്ചാരങ്ങളായിരുന്നില്ല, അവളുടെ പിന്നീടുള്ള സഞ്ചാരങ്ങൾ പാവന സഞ്ചാരങ്ങളായിരുന്നു. ദൈവസന്നിധിയിൽ സ്വീകാര്യമായവൾ, മാറുവാൻ മനസ്സുള്ളവളായിരുന്നു. മുടിയനായ പുത്രൻ, അവൻ ദൈവസന്നിധിയിലേക്ക് തിരികെ വരുന്നു, അവൻ ദൈവസന്നിധിയിൽ സ്വീകാര്യനായി മാറുന്നു, മാറുവാൻ മനസ്സുള്ളവൻ. ദൈവസന്നിധിയിൽ സ്വീകാര്യരായ എല്ലാവരും മാറുവാൻ മനസ്സുള്ളവരായിരുന്നു എന്നുള്ളത് സ്പഷ്ടമാണ്. ഒരു മരം മനുഷ്യനോട് പരിദേവനസ്വരം മുഴക്കുന്നുണ്ട്. മനുഷ്യനും മരവും തമ്മിലുള്ള സംഭാഷണമാണ്. ഈ മരം മനുഷ്യനോട് ചോദിക്കുകയാണ്, ഹേ മനുഷ്യ, നിങ്ങൾ എത്ര കാലമായി എത്ര ചില്ലകൾ എന്നിൽ നിന്ന് വെട്ടി, എത്ര കുരിശുകൾ എന്നിൽ നിന്നുണ്ടാക്കി, എന്നിട്ടും എന്തേ ഒരു ക്രിസ്തു പോലും നിങ്ങൾ നിന്ന് ജനിക്കാത്തത്? അത് പറയാതെ പറഞ്ഞത് മനുഷ്യന് മാറുവാൻ മനസ്സില്ല എന്നുള്ളത് തന്നെയാണ്. മാറുവാൻ അല്പം പോലും മനസ്സില്ലാത്ത മനുഷ്യ സമൂഹമായി മനുഷ്യൻ മാറുമ്പോൾ യഥാർത്ഥത്തിൽ ആ മനോഭാവങ്ങൾ ഒരിക്കലും ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുകയില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ആന്തരിക അർത്ഥതല. ദൈവസന്നിധിയിൽ മാറ്റമുള്ളവർക്ക് മാത്രമേ പാപാനുഭവങ്ങളിൽ നിന്ന് നൈർമല്യമുള്ള ജീവിതാനുഭവങ്ങളിലേക്ക് മാറുവാൻ മനസ്സുള്ളവരെ മാത്രമേ ദൈവം ചേർത്ത് പിടിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പരീശന്മാരെയും സാധൂക്യരെയും ഒക്കെ വല്ലാതെ ക്രിസ്തു തമ്പുരാൻ വിമർശിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ എന്റെ പ്രവൃത്തി എത്ര കണ്ടു, നിങ്ങൾ എന്റെ ജീവിതങ്ങൾ എത്ര ദർശിച്ചു എന്നല്ലേ പല വേളകളിൽ പല ആവർത്തി പല ഒരു ക്രിസ്തു തമ്പുരാൻ പരീശന്മാരോട് പരിതപിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവരല്പം പോലും മാറുവാൻ അവർക്ക് മനസ്സിലായിരുന്നു. അത് തന്നെയായിരുന്നു ക്രിസ്തുവിനെ അവരോടുള്ള പരിഭവം. അവർ എന്ത് തന്നെ കണ്ടിട്ടും അറിഞ്ഞിട്ടും കൃത്യമായി അവർക്ക് ബോധ്യം ഉളവാകത്തക്ക നിലയിൽ സംഭവ വികാസങ്ങൾ നടന്നിട്ടും അവർ അതിനെ ഉൾക്കൊള്ളുവാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. മാറുവാൻ അല്പം പോലും മനസ്സില്ലാത്ത മനോഭാവം വെച്ചു പുലർത്തുന്ന ജീവിതങ്ങളിൽ ഒരിക്കലും ക്രിസ്തു തമ്പുരാന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുകയില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. മൂന്നാമത് വളരെ വേഗത്തിൽ ഒരാശയം കൂടി പങ്കുവച്ച് പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ പട കയറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. രണ്ടാമത്തെ അപേക്ഷയ്ക്ക് മറ്റൊരു തലമാണുള്ളത്. ഒരെണ്ണത്തിൽ ഇവിടുന്ന് പോകണമെന്ന് പറയുമ്പോൾ ഒരാൾ പറയുന്നു ഞാൻ കൂടെ വരട്ടെ എന്ന്. ആ അപേക്ഷയ്ക്ക് പിന്നിലെ മനോഭാവം ഇപ്രകാരം മാത്രമാണ്, ചെയ്ത ഉപകാരങ്ങളെ ചേർത്ത് പിടിക്കുന്ന മനോഭാവമാണ്. ചെയ്ത ഉപകാരങ്ങളെ ചേർത്ത് പിടിക്കുന്ന മനോഭാവം. രണ്ട് ശമൂവേൽ 10:2 ഇപ്രകാരം ഓർപ്പിക്കുന്നു, അപ്പോൾ ദാവീദ് ഹാനൂന്റെ അപ്പനായ നാഹാഷ് എനിക്ക് ദയ ചെയ്തതുപോലെ അവന്റെ മകനും ഞാൻ ദയ ചെയ്യുമെന്ന് പറഞ്ഞ് അവന്റെ അപ്പനെ കുറിച്ച് അവനോട് ആശ്വാസവാക്ക് പറവാൻ തന്റെ ഭൃത്യന്മാരെ പറഞ്ഞയച്ചുവെന്ന്. നാളുകൾക്ക് മുമ്പ് നാഹാഷ് ദാവീദിന് ചെയ്ത ഉപകാരത്തെ അവരുടെ ജീവിതത്തിൽ ഹാനൂന്റെ നാഹാഷിന്റെ മകനായ ഹാനൂന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടായപ്പോൾ അത് ഓർത്തെടുത്ത് അവനെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്ന ദാവീദിന്റെ ചിത്രം, ചെയ്ത ഉപകാരങ്ങളെ ഒരിക്കലും വിസ്മൃതിയിലേക്ക് അയക്കാതെ ചെയ്ത ഉപകാരങ്ങളെ ചേർത്ത് പിടിക്കുന്ന മനോഭാവമായിരുന്നു. ഇവിടെ ഈ ഭൂതഗ്രസ്തനായ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ പോകുവാൻ ആഗ്രഹിക്കുന്നതിന്റെ അടിസ്ഥാനവും അത് തന്നെയാണ്. ചെയ്ത ഉപകാരങ്ങളെ ചേർത്ത് പിടിക്കുക, അവൻ മറക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം എന്നെ അപ്രകാരം ജീവിതത്തിന്റെ പ്രയാസകരമായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് എന്നെ ഇപ്രകാരം അനുഗ്രഹത്തിന്റെ വഴികളിലേക്ക് എന്നെ ആനയിച്ചതും തെളിച്ചതും ക്രിസ്തുവാണെന്നുള്ളൊരു ബോധ്യം, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവന്റെ കൂടെ അവനോടൊപ്പം പോകുവാൻ ആഗ്രഹിക്കുന്നു. ചെയ്ത ഉപകാരങ്ങളെ ചേർത്ത് പിടിക്കുന്ന മനോഭാവം. എനിക്ക് തോന്നുന്നു എന്റെ സമയം അവസാനിച്ചു, എന്നെ വാക്കുകൾ ചുരുക്കുകയാണ്. വിശുദ്ധ മർക്കോസ് ഏവൻഗലിസ്റ്റ് സുവിശേഷം 5:17-18 വാക്യങ്ങളെ അധികരിച്ച് മൂന്ന് മനോഭാവങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചത്. രണ്ട് മനോഭാവങ്ങൾ നാം ഉപേക്ഷിക്കേണ്ടുന്നതും ഒരു മനോഭാവം നാം സ്വീകരിക്കേണ്ടുന്നതുമാണ്. തങ്ങളെക്കാൾ തിളക്കമുള്ളവരെ തുരത്തുന്ന മനോഭാവം നാം ഉപേക്ഷിക്കണം. രണ്ട്, മാറുവാൻ മനസ്സില്ലാത്ത മനോഭാവം നാം ഉപേക്ഷിക്കണം. നന്മയുടെ മാറ്റം അനിവാര്യമാണെന്ന ചിന്ത മനസ്സിലുദിക്കണം. ചെയ്ത ഉപകാരങ്ങളെ ചേർത്ത് പിടിക്കുന്ന മനോഭാവം ജീവിതത്തിൽ ജീവിതത്തിന്റെ അന്ത്യത്തോളം കാത്തു സൂക്ഷിക്കണം. ജീവിത വഴിയാത്രയിൽ നമ്മെ അനുഗ്രഹത്തിന്റെ ശരണികളിലേക്ക് എത്തിക്കുവാൻ തങ്ങളെക്കാൾ തിളക്കമുള്ളവരെ കൂടി നമുക്ക് ചേർത്ത് പിടിക്കാം. നന്മയുടെ മാറ്റങ്ങൾക്ക് നാം സ്വയം അതിനായി സമർപ്പിക്കാം. ചെയ്ത ഉപകാരങ്ങളെ ഒരിക്കലും വിസ്മരിക്കാതെ എന്നാളും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. അതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഇപ്രകാരം ഒരവസരത്തിന് എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള പ്രത്യേകമായ ആദരവ്, ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹത്തിന്റെ പ്രണാമം.
ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. അഭിനന്ദ്യ തിരുമേനി, പ്രത്യേകിച്ചിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നമുക്ക് വേണ്ടി ദൈവകൃപയിൽ കേൾപ്പിച്ച ഒന്നനായ മാത്യു ടി തോമസ് കൊല്ലം ഭദ്രാസനത്തിലെ അച്ഛൻ, പങ്കെടുക്കുന്ന വൈദികരും വിശ്വാസികളും ഏറ്റവും സന്തോഷപൂർവ്വം ഈ വചനത്തെ സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുവിശേഷങ്ങളിൽ ആദ്യം രചിക്കപ്പെട്ട വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം കേവലം 16 ഉള്ളൂ എങ്കിലും ആശയങ്ങളുടെ പെരുമയിൽ മറ്റ് സുവിശേഷങ്ങളോടൊപ്പം വളരെ ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സുവിശേഷം തന്നെയാണ്. ശിഷ്യന്മാരുടെ ഗണത്തിൽ അദ്ദേഹം പെടുന്നില്ല എങ്കിലും സുവിശേഷകന്റെ ഗണത്തിൽ ഏവൻഗേലിയോസൻ എന്നുള്ള പദവി നിന്നുകൊണ്ട് അവതരിപ്പിച്ച ചില വേദഭാഗങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് കൃത്യമായിട്ട് അടർത്തിയെടുത്ത് ചിന്തിപ്പിക്കുവാൻ പ്രിയപ്പെട്ട അച്ഛൻ ശ്രമിച്ചു. വളരെ ഭംഗിയായിട്ട്
ആ ശ്രമം വിജയിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വേദഭാഗം വായിക്കാത്തവരാരും ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഈ രണ്ട് ചോദ്യങ്ങളുടെ ഒരു താരതമ്യ പഠനം നിർവഹിക്കുവാൻ നമുക്കൊരവസരം ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഇത് വായിച്ചിട്ടുണ്ട്. ഇപ്രകാരം ഒരു കമ്പാരിസൺ നടത്തത്തക്കവണ്ണം എന്റെ മനസ്സോ എന്റെ അറിവോ അത്രമാത്രം വികസിച്ചിരുന്നില്ല. ഒരു വലിയ വാതായനം, ഒരു വാതിൽ നമുക്ക് ആ അച്ഛൻ തുറന്നിട്ടു. മൂന്ന് രീതിയിലുള്ള മനോഭാവങ്ങളെ ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. അതിൽ ഒന്നിനെ കളയുവാനും രണ്ടെണ്ണം ഉൾക്കൊള്ളുവാനും അച്ഛൻ ആമുഖത്തിലും അതിന്റെ അവസാന ഭാഗത്തിലും നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഈ മനോഭാവങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഒരു മനുഷ്യന്റെ തലച്ചോറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റിയിലല്ല മർക്കോസ് എവൻഗേലിയോസിനെ അവതരിപ്പിക്കുന്നത്. ഹൃദയത്തിന്റെ വിശുദ്ധിയിൽ ജീവിക്കുന്നവന്, നന്മയെ കാണാൻ സാധിക്കുന്നവന്, നന്മ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവന് ഉണ്ടാകുന്ന രണ്ട് മനോഭാവങ്ങളാണ് രണ്ടും മൂന്നും. എന്നാൽ ക്രിസ്ത്യാനിയാണെന്നും ഞാൻ വിശ്വാസത്തിൽ ഉണ്ടെന്നും എല്ലാ കാര്യത്തിനും ഞാൻ മുൻപന്തിയിൽ ഉണ്ടെന്നും ഒക്കെ വിചാരിച്ചാലും മറ്റൊരുവൻ എന്നേക്കാൾ ഉപരിയായി വളരുന്നു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവനോട് വിപരീത ദിശയിൽ ഒരു മനോഭാവത്തിലേക്ക് ഞാൻ വളർത്തപ്പെടുന്നെങ്കിൽ ഐ എം നോട്ട് എ ക്രിസ്ത്യൻ, ഞാനൊരു ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ എനിക്ക് സാധ്യമല്ല. ഈ ചിന്ത ആരോഗ്യമുള്ള ഒരു മനസ്സിന്റെ വ്യക്തതയായിട്ട് കൂടി നമ്മൾ അതിനെ എടുക്കണം. നമ്മൾ ഇന്ന് നോക്കുന്നത് ശരീരത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് വളരെ കോൺഷ്യസ് ആണ്. പക്ഷെ മനസ്സിന്റെ ആരോഗ്യത്തെ കുറിച്ച് എത്രമാത്രം കോൺഷ്യസ് ആണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉള്ള എണ്ണം കുറവാണെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പോലും പറയുന്നത്. നമ്മളിങ്ങനെ അങ്ങനെ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് താല്പര്യമില്ല. അതേസമയം ഗൂഗിൾ നോളജ് ആണെങ്കിലും മെഡിക്കൽ നോളജ് ആണെങ്കിലും ഒക്കെ ശരീരത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് വളരെ നമ്മൾ കൺസേൺഡ് ആണ്. ഇത് രണ്ടും പൊരുത്തപ്പെടണമെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ടുന്നത് മനസ്സിന്റെ ആരോഗ്യമാണ്. മനസ്സിന്റെ ആരോഗ്യത്തിൽ നമ്മൾ ശരിയായ തുലന അവസ്ഥയിൽ, ഒരു ഹാർമണിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് ശരീരത്തിന്റെ നന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇത് രണ്ടും ഹാർമണൈസ് ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിൽ ആധ്യാത്മിക തലത്തിലെ വളർച്ച നമുക്കുണ്ടാവൂ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മതി. ഇതിന് ഇഷ്ടംപോലെ എക്സാമ്പിൾ, അച്ഛന്റെ വായനയുടെ ഒരു വലിയ വിശാല ലോകം അച്ഛൻ ഉണ്ടെന്നുള്ളത് നമ്മൾ കേട്ട് കഴിഞ്ഞു. വായന വായിക്കുന്നതോടൊപ്പം ചുറ്റുപാടും നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ശ്രദ്ധയിൽ നിന്നാണ് ഉരുക്കിയെടുത്ത രീതിയിൽ ഈ വചനത്തെ അച്ഛൻ നമ്മുടെ മുമ്പിലേക്ക് പകർന്നു തന്നത്. പ്രിയപ്പെട്ട അച്ഛനെ, നമുക്ക് ഇന്ന് ലഭിച്ചതിൽ നമുക്ക് സന്തോഷിക്കാം. അതൊരു അനുഗ്രഹത്തിന്റെ കൊടുങ്കാറ്റായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം. ഒപ്പം മറ്റുള്ളവരെ വിലയിരുത്താനായിട്ട് ഈ സന്ദർഭം ഉപയോഗിക്കുന്നതിന് പകരം ഈ മനോഭാവത്തിൽ ഏതെങ്കിലും തരത്തിൽ രണ്ടിലും മൂന്നിലും നമുക്കൊരു അംശമെങ്കിലും പറ്റുവാൻ സാധിക്കുന്നുണ്ടോ? ഒന്നാമത് അച്ഛൻ അവതരിപ്പിച്ചതായ അംശത്തിന്റെ വളർച്ച ക്രമത്തിനപ്പുറമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അത് കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള പ്രതിവിധികളൊക്കെ അച്ഛൻ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. പ്രാർത്ഥനാപൂർവ്വം ഇതിനെ നമ്മൾ കണക്കെടുക്കുമെങ്കിൽ ദേവൻതുമ്പുരാന്റെ കൃപയിലൂടെ രണ്ടിലേക്കും മൂന്നിലേക്കുമുള്ള ആ പടവുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട അച്ഛനിലൂടെ സഭയ്ക്കും ആ വിശ്വാസികൾക്ക് ധാരാളം നന്മകൾ വിജ്ഞാനപ്രദമായി തുടർന്ന് ലഭിക്കട്ടെ. അച്ഛനെ ക്രമീകരിക്കാൻ സന്മനസ് കാട്ടിയ അമ്പാനച്ഛനോടും കൊച്ചമ്മയോടും ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് കടപ്പാടുണ്ട്. ഉള്ള ഈ സമയങ്ങൾ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് പൂർണ്ണമാക്കട്ടെ.
വളരെ നന്ദി അച്ഛാ. നമ്മൾ തുറന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യപ്രാർത്ഥനയ്ക്ക് ശേഷം അഭിനന്ദ തിരുമനസ്സുകൊണ്ട് നമ്മളെ അനുഗ്രഹ വാക്കുകൾ പറഞ്ഞ് ആശീർവദിക്കും. കൃത്യമായിട്ട് നമ്മൾ ഓർക്കാനുള്ള പേരുകൾ, ഒരു ടി എം ഈപ്പനെ ദിവസമതിയിൽ ഓർക്കാം. അദ്ദേഹം വളരെ സിവിയർ ആയിട്ട് പെയിന് എടുത്തുകൊണ്ട് ഇങ്ങനെ രോഗബാധിതനായിട്ടിരിക്കുന്നു. ടി എം ഈപ്പൻ നമ്മുടെ കുറെ നാളുകളായിട്ട് കഴിഞ്ഞ 6 വർഷമായിട്ട് പ്രാർത്ഥിച്ച ഒരു പേരാണ് സജി. അദ്ദേഹം ക്യാൻസർ ബാധിതനായിരുന്നു. ഹ്യൂസ്റ്റൺ സെന്റ് സ്റ്റീഫൻസ് ചർച്ചിലെ മെമ്പറായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിലേക്ക് അദ്ദേഹം യാത്രയായി. തീർച്ചയായിട്ടും ആ കുടുംബമൊക്കെ വളരെ ദുഃഖത്തിലാണ്. 7 വർഷമായിട്ട് അതിഭീകരമായ ക്യാൻസറിനെ ഒക്കെ ഇങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോയെങ്കിലും ജീവിതത്തിന്റെ അന്ത്യം ഈ കാലഘട്ടങ്ങളിലെ കുറിക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് വളരെ ദുഃഖാർത്ഥരായ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരന്റെ ആത്മാവിനെ ശാന്തിലിരിപ്പുണ്ടാക്കാൻ അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ ക്യാൻസർ ബാധിതനായിരിക്കുന്ന അച്ഛാമ്മയെ ദൈവസന്നിധിയിൽ ഓർക്കാം. വളരെ ഭീകരമായ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. മറ്റു പലരെയും നമുക്ക് ഓർക്കാം. ചെറിയ ആക്സിഡന്റ് ആയിട്ടുള്ള മിനി മർക്കോസിനെ ഓർക്കാം. അതുപോലെ തന്നെ ഒരു കുഞ്ഞമ്മ മത്തായിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറിയാമ എബ്രഹാം, സുജാരാജനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജോൺ മാത്യു, കോശി ഓർക്കാം. സാധാരണ നമ്മൾ ഓർക്കാം ടീച്ചേഴ്സ് കറിയ, സൂസൻ തോമസ്, സോഷമ്മ, ബീന, വർഗീസ്, ആറാമ, ഫാദർ ജോർജ് കോശി, ജോയി പൈങ്ങോളിയച്ചൻ, ടോബി, തോജൻ, അതോടൊപ്പം തന്നെ ആലിസ് ജോസഫ്, താറാമ, രോഹാൻ, ലളിത, ലോറൻ, തമ്പി, ജിമ്മിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജോയൽ, ജോയൽ ജോജി മാത്യു, ഫാൻസി, മോളി, സേറ, മിഷേൽ, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഓർക്കാം. ഇപ്പോഴ വന്നിയ വിൽസനച്ചന് പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന നിർത്തുകയാണ്.
ബാറയ്ക്കുമോ ഞങ്ങളുടെ നല്ലവനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പരിശുദ്ധ ദിവസത്തിന്റെ പ്രഭാത സമയത്ത് നിന്റെ സന്നിധിയിലായിരിക്കാനും അവിടുത്തെ നാമത്തെ പാടിപ്പോഴ്ത്തുവാനും തിരുവചനങ്ങളെ ധ്യാനിപ്പാനും അവിടുത്തെ കൃപയിൽ ആശ്രയിപ്പാനും ഞങ്ങൾക്ക് നീ ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കും കൃപകൾക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, 13 വർഷം മുമ്പ് ആരംഭിച്ച ഈ ശുശ്രൂഷ അഭംഗുരം ഇന്നുവരെയും തുടരുവാൻ തക്കവണ്ണം അവിടുന്ന് ചൊരിഞ്ഞിട്ടുള്ള എല്ലാ നൽവരങ്ങൾക്കായിട്ടും ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന തിരുനിയ തിരുമേനിയെയും പ്രിയപ്പെട്ട രാജേഷച്ചനെയും നേതൃത്വം കൊടുക്കുന്ന സഹായിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഞങ്ങൾ തിരുസന്നിധിയിൽ ഓർക്കുന്നു. കർത്താവേ, മുടക്കം വരുത്താതെ ഈ ശുശ്രൂഷ തുടർന്നും അനുഗ്രഹീതമായി തുടരുവാൻ അവിടുന്ന് സഹായിക്കണമേ, കൃപ ചൊരിയണമേ എന്നടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെ, പ്രാർത്ഥനാ വിഷയങ്ങളെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പേ അറിയുന്ന ദൈവമേ, നീ ഞങ്ങളെ കടാക്ഷിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ, വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് തിരുവചനം ശുശ്രൂഷിച്ച അവിടുത്തെ അഭിഷിക്തനെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കൂടുതൽ അനുഗ്രഹീതമായി ശുശ്രൂഷ നിർവഹിക്കാനുള്ള എല്ലാ നന്മകളും അവിടുത്തെ മകന് നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഇടയിലും അറിവിലും പരിചയത്തിലും രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ഇന്നിവിടെ പേരോർത്ത രോഗികളെയും ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. രോഗികൾക്ക് നല്ല വൈദ്യനായ കർത്താവേ, എല്ലാ രോഗികളെയും അവിടുന്ന് സന്ദർശിക്കണമേ. കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകിയ കർത്താവേ, ബധിരന് കേൾവി നൽകിയ കർത്താവേ, അന്ധന് കാഴ്ച നൽകിയ കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ മക്കളെയെല്ലാം അവിടുന്ന് കരുണയോടെ ദർശിക്കണമേ. അവിടുത്തെ ആണിപ്പഴുതേറ്റ കരങ്ങൾ അവരുടെ മേൽ വെച്ച് ആവശ്യമായ സൗഖ്യവും നല്ല ആരോഗ്യവും ആയുസ്സും നൽകി അവരെ വഴി നടത്തണമേ എന്നടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും കുടുംബാംഗങ്ങളെയെല്ലാം ഞങ്ങൾ തിരുസന്നിധിയിൽ ഓർക്കുന്നു. അവരെ സഹായിക്കണമേ, വഴി നടത്തണമേ. കർത്താവിന്റെ സൗഖ്യദാന ശുശ്രൂഷയിൽ തങ്ങളും പങ്കുചേരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും ദൈവികതയുടെയും ആത്മാവിൽ അവരുടെ ശുശ്രൂഷകൾ നിർവഹിക്കാനുള്ള ശേഷിയും കൃപയും അവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, പലവിധ ആവശ്യഭാരങ്ങളാൽ കഷ്ടപ്പെടുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ആഹാരത്തിന് നിവൃത്തിയില്ലാത്തവർ, സ്വന്തം പാർപ്പിടമില്ലാത്തവർ, മക്കളുടെ പഠനത്തിനും മറ്റും ശേഷിയില്ലാത്തവർ, ചികിത്സയ്ക്ക് വകയില്ലാത്തവർ, ദൈവമേ, ഇങ്ങനെ പലവിധത്തിൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയെല്ലാം ഓർത്ത് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവരുടെ മുൻപിൽ അവിടുത്തെ അനുഗ്രഹത്തിന്റെ ശ്രീഭണ്ഡാരം തുറക്കണമേ. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് തിരുമേനി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരെ സഹായിക്കുകയും അവർക്ക് നന്മകളാൽ അവരെ നിറയ്ക്കുകയും ചെയ്യണമേ. ബുദ്ധിമുട്ടുന്നവരെ സഹായിപ്പാൻ അനേകരെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കളെ, യുവതി യുവാക്കളെ, കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. തെറ്റിപ്പോകുവാൻ വളരെ സാധ്യതയുള്ള ഒരു ലോകത്തവരായിരിക്കുന്നു. ദൈവമേ, നിന്റെ ഊടുവഴിയിലൂടെ സഞ്ചരിപ്പാനും നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ജീവിപ്പാനും അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഉള്ളവരായി തീരുവാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മക്കളെപ്പറ്റി ചിന്തിക്കുമ്പോൾ എന്നും സന്തോഷിപ്പാനുള്ള ഭാഗ്യം മാതാപിതാക്കൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ഈ സമയത്ത് ഞങ്ങളുടെ പരിശുദ്ധ സഭയെയും പരിശുദ്ധ സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാവാ തിരുമേനിയെയും എല്ലാ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ശമാശന്മാരെയും വൈദിക വിദ്യാർത്ഥികളെയും സന്യാസി സന്യാസിനിമാരെയും അൽമായ നേതാക്കന്മാരെയും എല്ലാ ജനങ്ങളെയും ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാ നന്മകളാലും എല്ലാവരെയും നിറയ്ക്കണമേ. കർത്താവിന്റെ ജീവസുറ്റ സുവിശേഷം ശുശ്രൂഷകളിലൂടെ നിർവഹിക്കപ്പെടുന്ന എല്ലാ ആശ്രമങ്ങളെയും മഠങ്ങളെയും ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളെയും സ്ഥാപനങ്ങളെയും അതിന് നേതൃത്വം കൊടുക്കുന്നവരെയും അവിടെ പ്രവർത്തിക്കുന്നവരെയും ആ പ്രസ്ഥാനങ്ങളെ സഹായിക്കുന്നവരെയും ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ക്രിസ്തു സ്നേഹത്തിന്റെ ആത്മാവിൽ എല്ലാ ശുശ്രൂഷകളും നിർവഹിക്കാനുള്ള കൃപ ഏവർക്കും നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, നിന്റെ സ്നേഹവും നിന്റെ കരുണയും നിന്റെ കരുതലും അനേകായിരങ്ങളിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം സഭയുടെ എല്ലാ സുവിശേഷ ദൌത്യങ്ങളും മുഖാന്തരമായി തീരണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയത്ത് സമാധാനമില്ലാത്ത വ്യക്തികളെ രാജ്യങ്ങളെ ഞങ്ങൾ തിരുസന്നിധിയിൽ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധക്കെടുതികളൊക്കെ അവസാനിച്ച് ആ പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം സമാധാനത്തോടെ ജീവിക്കുന്നതിന് അവിടുന്ന് ഇടയാക്കണമേ. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധ വൈരാഗ്യങ്ങളും നീങ്ങി ആ രണ്ട് രാജ്യത്തെയും ജനങ്ങളും സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു നാളെ ഉണ്ടാകുവാൻ അവിടുന്ന് സംഗതിയാക്കണമേ. ലോകത്തെമ്പായിടത്തും കർത്താവേ, നിന്റെ സമാധാനം പുലരുവാനും എല്ലാവരും സന്തോഷത്തോടും സംതൃപ്തിയോടും ഐശ്വര്യത്തോടും ദൈവികമായും ജീവിക്കുന്ന ഒരു നല്ല നാളെ ഈ ലോകത്തുണ്ടാകുവാനും അവിടുന്ന് സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോയവർക്കും നിന്റെ രാജ്യത്തിലെ നിത്യാനന്ദവും മോക്ഷവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇന്നൊന്നും കരയേറ്റുവാനായിട്ട് തന്നെ.
ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. വന്നീരാ വേദി ശ്രേഷ്ഠരെ, പ്രിയ മാതാപിതാക്കളും സഹോദരങ്ങളെ, ഒരുമേ വന്നീനായ അച്ഛൻ നമുക്ക് നൽകിയ ആ ദിവ്യമായ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഓർക്കുവാനുള്ള നല്ല നിമിഷമാക്കി ഇതിനെ രൂപാന്തരപ്പെടുത്താം. നമ്മുടെയൊക്കെ ജീവിതം മാനുഷികമായി ജീവിക്കുമ്പോൾ രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് നമുക്ക് ലൗകികരായി ജീവിക്കാം, ഒന്ന് ആത്മീകരായി ജീവിക്കാം. തീർത്തും ലൗകികരായി നാം ജീവിക്കുമ്പോൾ തമ്പുരാനോട് നാം പറയും ഇവിടെ നിന്ന് മാറിപ്പോകണമെന്ന്. കാരണം എന്റെ ലൗകിക ജീവിതത്തിന് അത് പ്രയാസമായി തോന്നുന്നതുകൊണ്ടാണ്. എന്നാൽ ആത്മീകരായി ജീവിക്കുമ്പോൾ നാം യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും യേശുവിനോട് കൂടെയുള്ള ജീവിതയാത്ര ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു വലിയ സന്ദേശമാണ് അച്ഛൻ നമുക്ക് നൽകിയത്. യേശുവിനോട് കൂടെയുള്ള യാത്ര, തമ്പുരാനോട് കൂടെയുള്ള യാത്ര, അത് മാത്രമേ സമാധാനവും ശാന്തിയും നമുക്ക് നൽകുകയുള്ളൂ, ദിവ്യമായ സന്തോഷം നമുക്ക് നൽകുകയുള്ളൂ. ആത്മീയ ജീവിതത്തിൽ ആത്മീയ ജീവിത പ്രകാരം അങ്ങനെ ഒരു ജീവിതം നയിപ്പണ്ടക്കോണം എല്ലാവർക്കും ഇടയാവട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. വന്നിനെ അച്ഛനോട് പേരിലും എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. നേതൃത്വം നൽകുന്ന എല്ലാവരെയും പങ്കാളികളാകുന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക കൃപ എല്ലാവർക്കും ലഭിപ്പന്തക്കോണം ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിനായിട്ട് തലകളെ വടക്കാം. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമാർത്താവെ, ഞങ്ങളെല്ലാവരുടെ കൂടെയും ഇതിനുവേണ്ടി അല്പമായ അധികമായി അധ്വാനിക്കുന്ന എല്ലാവരും, നേതൃത്വം നൽകുന്ന എല്ലാവരോടുകൂടിയും, പങ്കാളികളാകുന്ന എല്ലാവരോടുകൂടിയും പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും വേർപാട് ദുഃഖിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാവരോടുകൂടിയും ഞങ്ങളുടെ എല്ലാ വിശ്വാസികളെ വാങ്ങിപ്പോരുടെ ആത്മാക്കളോടുകൂടിയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മാറാകട്ടെ. ആമേൻ.
ധന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പിന്നെ വളരെ സജീവമായി നിറം നൽകുന്ന അഭിയുന്ന തിരുമനസ്സിനോടുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ആശയങ്ങളുടെ ആഴവും വാക്കുകളുടെ സൗന്ദര്യവും കൂട്ടിച്ചേർത്ത് നമ്മുടെ ഹൃദയങ്ങളെ ആഴമായി ചിന്തകൊണ്ട് സ്പർശിച്ച പ്രിയപ്പെട്ട ടോണച്ചനോടുള്ള സ്നേഹം അറിയിക്കുന്നതോടൊപ്പം തുടർന്നും അവസരം ലഭിക്കുമ്പോഴൊക്കെയും ഈ ശുശ്രൂഷയുടെ ഭാഗമാണെന്ന് ആകണമെന്ന് പ്രത്യേകിച്ച് അച്ഛനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച എല്ലാ വൈദിക ശ്രേഷ്ഠയും വന്നിയ വിൽസനച്ചനുണ്ട്, പമ്പാനച്ചൻ, മാമനച്ചൻ, വി സി വർഗീസച്ചൻ, ഐസക് വി പ്രകാശച്ചൻ, റമ്പാച്ചൻ, ദൂരം ചാരമെ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ച മറിയാമ്മ ആന്റി, ഇതിന്റെ അഡ്ജസ്റ്റേറ്റ് ചോദ്യപ്പെട്ട മനോജ്, പ്രത്യേകിച്ച് നന്ദി അറിയിക്കാൻ വളരെ സംഭാവന പേരാണെങ്കിലും പ്രിയപ്പെട്ട സാലിക്കൊച്ചമ്മ, കഴിവുള്ള ആളുകളെയൊക്കെ ഈ ശുശ്രൂഷയിൽ തിരഞ്ഞു പിടിച്ച് ഇതിന്റെ ഭാഗമാക്കുന്നതിന്റെ ഒരു വലിയ വലിയൊരു ഉത്തരവാദിത്വം തന്നെ കൊച്ചമ്മ ചെയ്യുന്നത്. വളരെ സന്തോഷമുണ്ട് കൊച്ചമ്മയോടുള്ള സ്നേഹം നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാവരെയും ദൈവവിവരങ്ങളിൽ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി.